നമസ്കാരം. നമ്മൾ ജിം കോർബറ്റ് എന്ന് വിളിക്കുന്ന കേണൽ എഡ്വേർഡ് ജെയിംസ് കോർബറ്റ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സാധാരണ വേട്ടയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗങ്ങളും സുന്ദർബനിൽ വിലപ്പോവില്ല. അഥവാ അങ്ങനെയുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചാണ് ഒരു വേട്ടക്കാരൻ സുന്ദർബനിലെ കടുവയെ വേട്ടയാടുന്നതെങ്കിൽ അവൻ അതിന് കൊടുക്കേണ്ടി വരുന്ന വില വലുതായിരിക്കും. രണ്ട് പ്രധാന കാരണങ്ങൾ കൊണ്ടാണ് ജിം കോർബറ്റ് ഈ ഒരു അഭിപ്രായം പറഞ്ഞത്. ഒന്ന്, ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും മറ്റു വനങ്ങളിൽ നിന്നും വിഭിന്നമായി ഈ സുന്ദർബൻ ചതുപ്പ് നിലങ്ങൾക്കുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ. രണ്ട്, ഇതേ പ്രത്യേകതകൾ ഇവിടെയുള്ള കടുവകളുടെ സ്വഭാവങ്ങൾക്ക് സ്വഭാവ രീതികൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ. ഇത് രണ്ടും ഒന്നു ചേരുമ്പോൾ ഈ സുന്ദർബൻ കാടുകൾ ഒരു വേട്ടക്കാരന് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറും. ഗംഗയിലൂടെയും ബ്രഹ്മപുത്രയിലൂടെയും ഭ്രാന്ത് പിടിച്ച് ഒഴുകി വരുന്ന നദീജലം ബംഗാൾ ഉൾക്കടലിലെ സമുദ്രജലവുമായി കൂട്ടിയിരിക്കുന്ന സ്ഥലമാണ് സുന്ദർബൻ. നൂറ്റാണ്ടുകളായി അനേകം ചുഴലിക്കാറ്റുകളെയും ഭൂകമ്പങ്ങളെയും മറ്റ് പ്രകൃതി ദുരന്തങ്ങളെയും ഒരുമിച്ച് നേരിട്ട് അനുഭവിച്ച് ഇവിടെ കഴിയുന്ന ആളുകളാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങളും ഇവിടെയുള്ള മൃഗങ്ങളും. അനേക ശതവർഷങ്ങളായി ഗംഗയും ബ്രഹ്മപുത്രയും ഒഴുകിക്കൊണ്ടുവരുന്ന ചെളിയും മണ്ണും എക്കലും അടിഞ്ഞുകൂടിയാണ് ഈ സുന്ദർബൻ പണ്ടെന്നോ ഇന്നത്തെ രൂപത്തിൽ എത്തിച്ചേർന്നത്. അനേകം കൈവഴികളും കായലുകളും നീർച്ചാലുകളും ചതുപ്പ് നിലങ്ങളും ദ്വീപുകളും എല്ലാം ഉൾപ്പെടുന്ന ഈ സുന്ദർബനിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്നോ ആണ് മനുഷ്യൻ താമസം തുടങ്ങിയത്. സുന്ദർബൻ കാടുകളിൽ നിന്നും ഏതാണ്ട് 160 കിലോമീറ്റർ വടക്ക് മാറിയിട്ട് ഒരു സ്ഥലത്ത് വെച്ചാണ് ഗംഗയും ബ്രഹ്മപുത്രയും ഒരുമിച്ച് ചേരുന്നത്. മൺസൂൺ കാലത്ത് ആകാശവിധാനങ്ങൾ പേമാരി പോലെ പൊട്ടി താഴേക്ക് ഒഴുകുമ്പോൾ ഈ നദികൾ നീര് വന്ന് വീർത്തതുപോലെ വലിപ്പം വയ്ക്കും. മണ്ണും ചെളിയും എക്കലും ഇളക്കിക്കൊണ്ട് മതജലം പോലെ പാഞ്ഞു വരുന്ന ഈ നദീജലം സുന്ദർബനിൽ വെച്ചിട്ടാണ് സമുദ്രജലവുമായി കൂട്ടിയിരിക്കുന്നത്. അതോടുകൂടി വടക്ക് ഭാഗത്തു നിന്ന് അതിശക്തിയോടെ വരുന്ന ഈ നദീജലത്തിന് പിന്നീട് മുന്നോട്ട് ഒഴുകുവാൻ മാർഗമില്ലാതാവും. പിന്നീട് ഈ നദീജലം ഈ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ നട്ടം തിരിയും. അങ്ങനെ നട്ടം തിരിയുന്ന നദീജലം പിന്നീട് ഇടത്തേക്കും വലത്തേക്കും സുന്ദർബനിലുള്ള ദ്വീപുകൾക്കിടയിലൂടെ പാഞ്ഞൊഴുകും. അത് പിന്നീട് അനേകം ചെറിയ ചെറിയ കൈവഴികളായിട്ട് അരുവികളായിട്ട് മാറുകയും പല വഴിയിലൂടെ ഒഴുകി വീണ്ടും ഈ നദിയിൽ സാവധാനം വന്ന് ലയിക്കുകയും ചെയ്യും. പുറകിൽ ഗംഗ ബ്രഹ്മപുത്ര നദികളിൽ നിന്നും അതിശക്തിയോടെ വരുന്ന നദീജലത്തിന്റെ സമ്മർദ്ദം, മുന്നിൽ ഒരു കോട്ട പോലെ നിൽക്കുന്ന സമുദ്രജലം, ഇത് രണ്ടും കൂടിയാവുമ്പോൾ സുന്ദർബനിലെ ചെറിയ ചെറിയ അരുവികൾക്ക് ഭ്രാന്ത് പിടിക്കും. അവര് തോന്നുന്ന വഴിയെ ഒഴുകിത്തുടങ്ങും. അതുകൊണ്ടാണ് സുന്ദർബനിലെ ദ്വീപുകൾക്കിടയിലൂടെ ഒഴുകുന്ന ഇത്തരം നദികൾക്ക് പല സ്ഥലത്തും പല ദിശകൾ ഒഴുക്കിന്റെ ദിശ വിഭിന്നമാകുന്നത്. സുന്ദർബനിലെ ഏതെങ്കിലും ഒരു ദ്വീപ് എടുക്കുക, ആ ദ്വീപിന്റെ ഒരു വശത്തുള്ള ഒഴുക്കിന്റെ ദിശയാവില്ല ഇതേ ദ്വീപിന്റെ മറുവശത്തുള്ള നദിയുടെ ഒഴുക്ക്. സുന്ദർബനിൽ ഇങ്ങനെ പല ദിശകളിലായിട്ട് ഒഴുകി നടക്കുന്ന അരുവികളെയും ആ അരുവികൾ ചേർന്നുണ്ടാകുന്ന കായലുകളെയും ഒക്കെ വിളിക്കുന്നത് ഖാലുകൾ അഥവാ ഖാൽ എന്നാണ്. ഇങ്ങനെ 100,000 ദ്വീപുകൾ, ചതുപ്പ് നിലങ്ങൾ, ഇതിന്റെയൊക്കെ ഇടയിലൂടെ ഒഴുകുന്ന അനേകം അരുവികൾ, ഇതെല്ലാം കണ്ടു കഴിയുമ്പോഴേക്കും സുന്ദർബനിൽ ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് ദിശാഭ്രമം ഉണ്ടാവും, ചിത്തഭ്രമം ഉണ്ടാവും. അയാൾക്ക് ഒരു പക്ഷേ ഇതെന്താണ്, ഒരു മായാലോകത്തിൽ താൻ എത്തിപ്പെട്ടോ എന്നൊക്കെ തോന്നിപ്പോകും. സുന്ദർബനിൽ ഇതുപോലെ പല വഴികളിൽ പല ദിശകളിലായിട്ട് ഒഴുകുന്ന അനേകം അരുവികൾ അഥവാ ഖാലുകൾ, ഈ ഖാലുകൾക്കിടയിലുള്ള അനേകം 100 കണക്കിന് ദ്വീപുകൾ, ഈ ദ്വീപുകളിലാണ് റോയൽ ബംഗാൾ ടൈഗറുകൾ വിലസുന്നത്. എങ്ങും ചതുപ്പും വെള്ളവും ദ്വീപുകളും മാത്രം. ഇത്തരമൊരു നരകഭൂമിയിൽ ഒരാള് കടുവയുടെ മുന്നിൽ പെട്ടാറുള്ള അവസ്ഥ എന്താണ്? കഴിഞ്ഞ 2000 വർഷങ്ങളായി മനുഷ്യൻ തടി, തേൻ, വിറക്, പിന്നെ മത്സ്യബന്ധനം, ഇതിനെല്ലാം വേണ്ടിയിട്ട് ഈ സുന്ദർബൻ വനങ്ങളിൽ ചതുപ്പ് നിലങ്ങളിൽ കയറി ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുന്ദർബനിലും പരിസരങ്ങളിലും വസിക്കുന്ന സാധാരണ മനുഷ്യരുടെ പ്രധാന ശത്രു കടുവയാണ്. കടലിനോട് വളരെയധികം ചേർന്ന് കിടക്കുന്നതിനാൽ സുന്ദർബനിലെ അരുവികളില് ഈ ഖാലുകളില് വേലിയിറക്കവും വേലിയേറ്റവും സാധാരണമാണ്. ഓരോ 6 മണിക്കൂറുകളിലും ഈ വെള്ളത്തിന്റെ ദിശ അങ്ങോട്ടും ഇങ്ങോട്ടും വേലിയേറ്റം വേലിയിറക്കം അതിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടേയിരിക്കും. ആ സമയത്ത് ഏതാണ്ട് മണിക്കൂറിൽ 30 കിലോമീറ്റർ വരെയും ഈ വെള്ളത്തിന് വേഗത ഉണ്ടാവാറുണ്ട്. ചില സ്ഥലങ്ങളിൽ, അതായത് കടലിൽ നിന്ന് കുറച്ച് അകത്തേക്ക് മാറിയിട്ടുള്ള സ്ഥലങ്ങളിൽ, വെള്ളം ഒഴുകാനായിട്ട് വേറെ മാർഗമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ വേലിയേറ്റ വേലിയിറക്ക സമയങ്ങളിൽ 10 അടി വരെയും വെള്ളത്തിന് വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അതുമാത്രവുമല്ല, സുന്ദർബനിലെ ഖാലുകളിലെ അരുവികളിലെ ഈ ജലത്തിന്റെ രുചി പല സ്ഥലങ്ങളിലും വ്യത്യസ്തമായിരിക്കും. കടലിന്റെ സാന്നിധ്യമാണ് അതിന് കാരണം. കടലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഉപ്പ് രസം കൂടുതലായിരിക്കും. കുറച്ചുകൂടി അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഉപ്പുരസവും ശുദ്ധജലത്തിന്റെ ആ ഒരു ടേസ്റ്റും കൂടെ കൂടിക്കലർന്ന ഒരു പ്രത്യേക രുചിയാവും ഉണ്ടാവുക. വീണ്ടും അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ശുദ്ധമായ ജലമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ 3 വ്യത്യസ്ത രീതിയിലുള്ള രുചികൾ ഈ സുന്ദർബൻ കാടുകളിലെ അരുവികളിലെ ജലത്തിന് ഉണ്ടാവും. 1950 കാലഘട്ടങ്ങളിൽ വീട് വെക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഗോൽപെട്ട പനകൾ, ഇത് വെട്ടുവാൻ വേണ്ടിയിട്ടാണ് ആളുകൾ സുന്ദർബൻ വനത്തിനുള്ളിൽ കടന്നിരുന്നത്. ഈ പനകൾ വെട്ടി മുറിച്ച് മാറ്റിയിട്ട് വലിയ വള്ളങ്ങളിലാക്കിയിട്ട് വടക്കുള്ള ഖുല്ല നഗരത്തിൽ എത്തിച്ചിട്ടാണ് ഇവർ വിറ്റിരുന്നത്. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള കാലങ്ങളിലാണ് സുന്ദർബൻ മനുഷ്യ സാന്നിധ്യം കൊണ്ട് സജീവമാകുന്നത്. തേൻ ശേഖരിക്കുന്നവരുടെയും മരം വെട്ടുകാരുടെയും മീൻപിടുത്തക്കാരുടെയും വള്ളങ്ങൾ ആ സമയങ്ങളിൽ, ആ മാസങ്ങളിൽ ഈ കാലുകളിലൂടെ തലങ്ങും വിലങ്ങും പായും. ഈ തോണികളിൽ ആവശ്യത്തിന് ഭക്ഷണം, ശുദ്ധജലം അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കരുതിയിട്ടും ഉണ്ടാവും. രാത്രിയിൽ ഈ കാലുകളുടെ ഈ അരുവികളുടെ ഏതാണ്ട് മധ്യഭാഗത്ത് ചെളികളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് മുളങ്കമ്പുകൾ നിലത്ത് നാട്ടിയിട്ട് അതിൽ കെട്ടിയിട്ടിട്ടാണ് ഇവർ വള്ളത്തിൽ കിടന്ന് ഉറങ്ങുക. ഒരാൾ ഈ വള്ളത്തിൽ എപ്പോഴും ഉണർന്നിരിപ്പുണ്ടാവും. ഏത് നേരത്താണ് കടുവ നീന്തി ഇങ്ങോട്ട് അടുക്കുന്നത് എന്ന് പറയാൻ സാധ്യമല്ല. അക്കാലത്ത് സുന്ദർബനിൽ ഇന്നുള്ള കടുവകളുടെ എണ്ണത്തിന്റെ രണ്ടോ മൂന്നോ ഇരട്ടി കടുവകൾ ഉണ്ടായിരുന്നു. ആ കടുവകളിൽ ഏതൊക്കെയാണ് നരഭോജി എന്നോ അല്ലെങ്കിൽ ഏതൊക്കെയാണ് സാധാരണ കടുവ എന്നോ തിരിച്ചറിയാനായിട്ട് സാധ്യമല്ല. മറ്റു വനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ സുന്ദർബനിലെ ഭക്ഷണത്തിന്റെ കുറവ് തന്നെയാവാം ഈ കടുവകളെ നരഭോജിയാകാനായിട്ട് പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. സുന്ദർബനിൽ അനേകം കൂട്ടങ്ങളായിട്ട് പാഞ്ഞു നടക്കുന്ന പുള്ളിമാനുകൾ, ഈ പുള്ളിമാനുകളെക്കാളും വളരെ എളുപ്പത്തിൽ വലിയ സ്പീഡൊന്നും ഇല്ലാത്ത മനുഷ്യനെ പിടിക്കാനായിട്ട് സാധിക്കും എന്ന് ഒരു കടുവ മനസ്സിലാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനുശേഷം ആ കടുവ നരഭോജിയാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അങ്ങനെ എളുപ്പത്തിൽ ചാടി ഓടി മറഞ്ഞു പോകുന്ന പുള്ളിമാനുകളെക്കാളും ഓടാനായിട്ട് വലിയ കഴിവൊന്നും ഇല്ലാത്ത രണ്ട് കാലുകളിൽ നടക്കുന്ന ഈ മനുഷ്യജീവിയെ പിടിക്കാനാണ് എളുപ്പം എന്നൊരു കടുവ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും മുമ്പ് പറഞ്ഞതുപോലെ ഇതൊരു മനുഷ്യ ഭോജിയായിട്ട് നരഭോജിയായിട്ട് മാറാം. ധീരനും വിശാലഹൃദയനുമായിട്ടുള്ള മാന്യൻ എന്നാണ് ജിം കോർബറ്റ് കടുവയെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ സുന്ദർബനിലെ കടുവകൾ വ്യത്യസ്തരാണ് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുമുണ്ട്. ഇന്ത്യയിലും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ വേട്ട നടത്തിയിട്ടുള്ള തഖ്വർ അലിഖാനും ഏതാണ്ട് ഇതേ അഭിപ്രായം തന്നെയാണ് ഉള്ളത്. സുന്ദർബനിലെ കടുവകൾ അത്ര മാന്യന്മാരല്ല എന്നാണ് അദ്ദേഹവും പറയുന്നത്. ഹീ ഈസ് എ ജെന്റിൽമാൻ ഗോൺ റോങ് എന്നാണ് സുന്ദർബൻ കടുവയെ കുറിച്ചിട്ട് തഖ്വർ അലിഖാന്റെ അഭിപ്രായം. സാധാരണ പരിസ്ഥിതിയിൽ കടുവ മാന്യൻ തന്നെയാണ്. പക്ഷേ ഈ സുന്ദർബനിലെ അസാധാരണമായ പരിസ്ഥിതി, ഭൂപ്രകൃതി, അതെല്ലാം ഈ കടുവയെ മാന്യനല്ലാതാക്കുന്നു എന്നതാണ് ശരി. ബംഗ്ലാദേശില് അങ്ങ് വടക്കുള്ള സിൽഹട്ടിലെ ഒരു തേയിലത്തോട്ടത്തിനിടയിലുള്ള സ്കൂളിലെ കുട്ടികൾക്കിടയിലൂടെ ശാന്തനായിട്ട് നടന്നു പോകുന്ന കടുവയെ ഇദ്ദേഹം ഈ തഖ്വർ അലിഖാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് നരഭോജി അല്ലാത്ത ഒരു കടുവയ്ക്ക് മനുഷ്യന്റെ സാമീപ്യം ഇഷ്ടമല്ല, അല്ലെങ്കിൽ മനുഷ്യനിൽ നിന്ന് അകന്നകന്നു പോകാനാണ് അവൻ ശ്രമിക്കുക. എന്നാൽ മുമ്പ് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു അവസരത്തിൽ മനുഷ്യനെ ആക്രമിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ മനുഷ്യൻ വേഗത കുറഞ്ഞ ഒരു ജീവിയാണ് എന്നിവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ, എളുപ്പം പിടിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ കടുവ മാറി ചിന്തിച്ചേക്കാം. ഇതിന്റെ കൂടെ പ്രായം, പരിക്ക്, ഇതെല്ലാം ഒരു കടുവ നരഭോജിയാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. പക്ഷേ ഒരു കാര്യം ഓർക്കുക, നരഭോജി കടുവ എന്നത് വളരെയധികം അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ സുന്ദർബനിലെ കടുവകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് 1950 കാലഘട്ടങ്ങളിൽ ഇതിങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നാണ് തഖ്വർ അലിഖാൻ പറയുന്നത്. അദ്ദേഹം സുന്ദർബനിലെ എത്തിച്ചേരുന്ന ആ ഒരു കാലയളവിൽ ഇവിടെ ഒട്ടനവധി നരഭോജി കടുവകൾ ഉണ്ടായിരുന്നു. മുമ്പ് പറഞ്ഞതുപോലെ ഏതാണ്ട് 6 മാസങ്ങൾ സുന്ദർബൻ വിജനമാണ്. അതിനുശേഷം ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലാണ് ഈ സുന്ദർബൻ സജീവമാകുന്നത്. മരം വെട്ടുകാരും മീൻപിടുത്തക്കാരും തേൻ ശേഖരിക്കുന്ന ആളുകളും ഒക്കെ ഈ ഒരു വനത്തിൽ കയറുന്നത്. എന്നാൽ അക്കാലത്ത് പോലും വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഉൾവനങ്ങളിൽ പോയിട്ട് തടി വെട്ടാനുള്ള ധൈര്യം ഉണ്ടാവുകയുള്ളൂ. നല്ലതുപോലെ നീന്തുന്ന ജീവികളാണ് സുന്ദർബനിലെ കടുവകൾ. ഈ മനുഷ്യർ ഈ ഒരു വനങ്ങളിൽ ഇല്ലാത്ത 6 മാസങ്ങളിൽ ഇവിടെയുള്ള ഈ കാട്ടുപന്നികൾ, പുള്ളിമാനുകൾ ഇവയൊക്കെ വേട്ടയാടിയിട്ടാണ് ഈ ഇവിടുത്തെ കടുവകൾ ജീവിച്ചു പോകുന്നത്. വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം ഒട്ടനവധി ചെറിയ ചെറിയ അരുവികൾ, അതിനിടയിലുള്ള ദ്വീപുകൾ, ഇതെല്ലാം ഇതിനിടയിലൂടെ സഞ്ചരിച്ച് വേണം ഇവർക്ക് ഈ ആഹാരം കണ്ടെത്താനായിട്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ മനുഷ്യൻ ഈ ഒരു വനങ്ങളിലേക്ക് കടന്നു വന്നു കഴിയുമ്പോഴേക്കും ഇവൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം മാറും. പെട്ടെന്ന് ഓടിച്ചിട്ട് പിടിക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് മൃഗങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? അതുവരെയും വലിയ കാര്യമായിട്ട് ഭക്ഷണമൊന്നും കിട്ടാതിരുന്ന ഈ കടുവകൾ നേരെ മനുഷ്യരുടെ നേർക്ക് തിരിയും. അതായത് സുന്ദർബനിലെ ഈ പറഞ്ഞ പ്രത്യേകതകൾ തന്നെയാണ് ഈ ഇവിടെയുള്ള കടുവകൾ കൂടുതൽ നരഭോജിയാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നത്. ഇക്കാര്യങ്ങൾ കാര്യമായിട്ട് പഠിച്ച അവിടുത്തെ വനം വകുപ്പ് അവരെന്ത് ചെയ്തു? അവർക്കൊരു കാര്യം മനസ്സിലായി, പുള്ളിമാനുകൾ ധാരാളം ഉണ്ടെങ്കിൽ ഈ കടുവകൾ മനുഷ്യരുടെ നേർക്ക് തിരിയുന്നത് ഒഴിവാക്കാം. അതുകൊണ്ട് തന്നെ അക്കാലങ്ങളിൽ 1950 കാലഘട്ടങ്ങളിൽ പുള്ളിമാനുകളെ വെടിവെക്കാനായിട്ട് പ്രത്യേക ലൈസൻസ് ആവശ്യമായിരുന്നു. പക്ഷേ കടുവയെ, പ്രത്യേകിച്ച് ഈ പറയുന്ന നരഭോജി കടുവയെ വെടിവെക്കാനായിട്ട് പ്രത്യേകിച്ച് ലൈസൻസ് ഒന്നും ആവശ്യമില്ല. ആർക്ക് വേണമെങ്കിലും വെടിവെക്കാം. അങ്ങനെ വെടിവെച്ചിട്ട് ഈ ഒരു നരഭോജി കടുവയെ കൊന്നു കഴിഞ്ഞാൽ വനം വകുപ്പ് പ്രത്യേക റിവാർഡുകൾ, അവാർഡുകൾ കൊടുക്കുകയും ചെയ്യും. ഈ ഒരു കാലഘട്ടത്തിലാണ് തഖ്വർ അലിഖാൻ ഈ സുന്ദർബൻ കാടുകളിൽ എത്തിച്ചേരുന്നത്. കുറേ വർഷങ്ങൾ ഇദ്ദേഹം ഈ കാടുകളിൽ ചിലവഴിക്കുകയും 2 നരഭോജികളെ നേരിട്ട് വെടിവെച്ച് കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഇവിടെയുള്ള കടുവകളെ കുറിച്ചിട്ട്, അവരുടെ സ്വഭാവ രീതികളെ കുറിച്ചിട്ട് നല്ല ബോധ്യമുണ്ട്. ഒരു കടുവ, ഒരു ബംഗാൾ ടൈഗർ, ഈ സുന്ദർബൻ കാടുകളിലൂടെ എങ്ങനെയാണ് നീങ്ങുന്നത് എന്ന് അദ്ദേഹം വിശദമായിട്ട് തന്റെ ബുക്കിൽ പറയുന്നുണ്ട്. ഒരു കടുവ സുന്ദർബൻ കാടുകളിലൂടെ നടന്നു പോകുന്ന സമയത്ത് അവന് മുൻപേ ഭീതി എന്ന വികാരമായിരിക്കും നിശബ്ദമായിട്ട് സഞ്ചരിക്കുക. കുരങ്ങുകൾ, കാട്ടുകോഴികൾ, മറ്റ് പക്ഷികൾ ഇവരെല്ലാം ഈ കടുവ വരുന്നത് മുൻപ് തന്നെ കണ്ടിട്ടുണ്ടാവും. കൂവിയും ചിലച്ചും പല രീതികളിലാണ് ഇവർ ഇതിനോട് പ്രതികരിക്കുക. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ശിക്കാരികൾക്ക് ഇതെല്ലാം ഈ ഒരു പക്ഷികളുടെ കൂവലിൽ നിന്നും കുരങ്ങന്റെ ചേഷ്ടകളിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കണം. ഇല്ലെങ്കിൽ അവനായിരിക്കും സുന്ദർബനിലെ ഈ കടുവയുടെ നരഭോജിയുടെ അടുത്ത ഇര. ഒറ്റ നോട്ടത്തിൽ ഒരു കടുവ ഒരു സാധാരണ കടുവയാണോ അഥവാ നരഭോജി കടുവയാണോ എന്നൊന്നും തിരിച്ചറിയാനായിട്ട് സാധ്യമല്ല. പക്ഷേ തഹ്വർ അലിഖാൻ പറയുന്നത് ഇതിന്റെ പെരുമാറ്റത്തിൽ നിന്നും ഇത് സാധാരണ കടുവയാണോ നരഭോജി കടുവയാണോ എന്ന് നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. മുമ്പ് പറഞ്ഞതുപോലെ ഒരു സാധാരണ കടുവ മനുഷ്യനിൽ നിന്ന് കുറച്ച് അകന്ന് സഞ്ചരിക്കാനായിട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി മാറി പോകാനായിട്ടാണ് അവൻ ശ്രമിക്കുക. എന്നാൽ ഒരു പരിധിയിൽ കൂടുതൽ മനുഷ്യൻ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവൻ ഒരു ഗർജനം മുരൾച്ച ഇതൊക്കെ പുറപ്പെടുവിച്ചിട്ട് നമ്മളെ ഭയപ്പെടുത്തി അവിടെ നിന്ന് മാറ്റാനായിട്ട് ശ്രമിക്കും. എന്നിട്ടും രക്ഷയില്ലെങ്കിൽ മാത്രമാണ് അവൻ ആക്രമിക്കുക. എന്നാൽ ഒരു നരഭോജി കടുവ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അവൻ ഒഴിഞ്ഞു മാറി പോകാനായിട്ടൊന്നും ശ്രമിക്കില്ല. അവൻ ശബ്ദമുണ്ടാക്കില്ല. അതിനു പകരം അവൻ പറ്റിയ സ്ഥലത്ത് പറ്റിയ ഒരു പൊന്തക്കാട്ടിൽ അവസരം നോക്കി പതുങ്ങിയിരിക്കും. അതായത് തൻ്റെ ഇരയെ കണ്ടെത്തി കഴിഞ്ഞ ഒരു കടുവയുടെ പെരുമാറ്റമായിരിക്കും ഒരു നരഭോജി കടുവ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ആ രീതിയിലായിരിക്കും പെരുമാറുക. അവൻ പൊടുന്നനെ നടപ്പിന്റെ വേഗത കുറയ്ക്കും. എങ്ങോട്ടെങ്കിലും പമ്മും എവിടെയെങ്കിലും ഒളിച്ചിരിക്കും. സമയം പോലെ ആക്രമിക്കും. ഒരു വേട്ടക്കാരൻ ഒരു കടുവയെ നിരീക്ഷിക്കുകയാണ് എന്ന് വിചാരിക്കുക. എന്നാൽ പെട്ടെന്ന് ഈ കടുവ അപ്രത്യക്ഷമായാൽ ഓർത്തോ ആ കടുവ ഇയാളെ തന്നെ നോക്കിക്കൊണ്ട് എവിടെയോ മറിഞ്ഞിരിപ്പുണ്ട്. സുന്ദർബനിലെ ചെറിയ ചെറിയ സംഘങ്ങളായിട്ടാണ് ഈ മരം വെട്ടുകാർ കാട്ടിനുള്ളിൽ കയറിയിട്ട് ജോലിയെടുക്കുന്നത്. അവർ പണിയെടുക്കുന്ന സമയത്തൊന്നും ഈ നരഭോജി കടുവ ആക്രമിക്കില്ല. ആ സമയത്ത് ഇവനടുത്തുള്ള ഏതെങ്കിലും പൊന്തക്കാട്ടിൽ വളരെ കാര്യമായിട്ടിരുന്ന് ഇവരെ നിരീക്ഷിക്കുന്നുണ്ടാവും. തനിക്കൊരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കടുവ ചിലപ്പോൾ മണിക്കൂറുകൾ ഒരേ സ്ഥലത്ത് തന്നെ അതുപോലെ തന്നെ ഇരുന്ന് കളയും. കുറച്ച് കഴിയുമ്പോഴും മരം വെട്ടുകാരിൽ ഏതെങ്കിലും ഒരാൾ ക്ഷീണിച്ചിട്ട് അവിടെയുള്ള ഏതെങ്കിലും മരത്തെ ചാരിയിരിക്കുകയോ കല്ലിൻ്റെ പുറത്ത് ഇരിക്കുകയോ ചെയ്യും. ആ സമയത്ത് അയാൾ നല്ല രീതിയിൽ വേർതൊലിച്ച് ക്ഷീണിതനായിട്ടാണ് ഇരിക്കുന്നത്. അതുമാത്രവുമല്ല അയാളുടെ കയ്യിലെ ആയുധം കോടാലി ആ സമയത്ത് ഉണ്ടാവില്ല. ചുറ്റിനും നടക്കുന്നൊന്നും ശ്രദ്ധിക്കാതെ ആ സമയത്ത് വെള്ളം കുടിക്കുന്ന തിരക്കിലായിരിക്കും ആ പാവം. ഈ സമയത്ത് ഇതേ ആളെ തന്നെയായിരിക്കും ഈ കടുവ നോട്ടമിടുന്നത്. ആ സമയത്ത് ബാക്കിയുള്ള ആളുകൾ പണിയിലാണ്. ഈ മനുഷ്യൻ മാത്രം വെള്ളം കുടിക്കാനായിട്ട് ഇരിക്കുകയാണ്. കയ്യിൽ ആയുധവുമില്ല. ശേഷം കാറ്റ് തനിക്ക് അനുകൂലമാണ്. ആ മനുഷ്യന് തൻ്റെ സാന്നിധ്യം മനസ്സിലാവില്ല എന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം ഈ കടുവ പതുക്കെ പതുക്കെ മുന്നോട്ട് അവൻ്റെ ഉദരങ്ങൾ നിലത്ത് മുട്ടുന്ന രീതിയിൽ പമ്മി പമ്മി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുന്നോട്ട് നിരങ്ങി നിരങ്ങി വരും. തനിക്ക് ചാടാവുന്ന ദൂരമായി കഴിഞ്ഞാൽ കടുവ ഒന്ന് നിൽക്കും. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ശ്രദ്ധിക്കും. ആ സമയത്ത് ഒരു പക്ഷേ ആ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ആണെങ്കിൽ ആ സമയത്ത് കടുവ ആക്രമിക്കില്ല. വീണ്ടും അയാൾ വെറുതെ നിൽക്കുന്ന സമയം അല്ലെങ്കിൽ ഇരിക്കുന്ന സമയം ആ ഒരു സമയം വരെയും വീണ്ടും അവിടെ തന്നെ അവൻ നിൽക്കും. അവസാനം വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ ഒന്ന് നീണ്ടു നിവർന്ന് ഇരിക്കുന്ന ആ ഒരൊറ്റ നിമിഷം, ആ നിമിഷം തന്നെ കടുവ ആക്രമിക്കും. പൊന്തക്കാടുകൾക്കിടയിൽ നിന്നും മിന്നൽ പിണർ പോലെയാവും ഈ കടുവ ചാടി വരിക. ആ മനുഷ്യന്റെ ചുമലുകളിലാവും ഇവന്റെ മുൻകാലുകൾ വന്ന് പതിക്കുക. അതേ സമയത്ത് തന്നെ അവൻ വായ കൊണ്ട് ആ ഇരയുടെ കഴുത്തിൽ പിടിമുറുക്കിയിട്ടുണ്ടാവും. കടുവയും ഇരയും ഒരേ സമയത്ത് നിലത്ത് വീഴും. ആ നിലത്ത് വീണ ഉടൻ തന്നെ കടുവ തൻ്റെ തലയൊന്ന് തിരിക്കും. ആ സമയത്ത് ഈ തലയ്ക്കകത്ത് വായ്ക്കകത്തുള്ള ഇയാളുടെ പിടലി ഒടിയുകയും അയാൾ ആ സമയം തന്നെ മരണപ്പെടുകയും ചെയ്യും. ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് നിർബന്ധമില്ല. ഏതാനും സെക്കൻഡുകൾ കൊണ്ടാണ് ഇത്രയും സംഭവിക്കുക. ഈ ഒരു സമയത്ത് ഈ ശബ്ദം കേട്ടിട്ട് അല്ലെങ്കിൽ കടുവയുടെ മുരൾച്ച, ഈ കടുവ ചാടുന്ന ശബ്ദം ഇതൊക്കെ കേട്ടിട്ട് തിരിഞ്ഞു നോക്കുന്ന ബാക്കിയുള്ള കൂട്ടുകാർ കാണുക, അല്ലെങ്കിൽ ആ സമയത്ത് ഇവരുടെ കണ്ണിൽ കാണുന്ന കാഴ്ച കടുവയുടെ വായിൽ കിടന്ന് പിടയുന്ന അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന തങ്ങളുടെ കൂട്ടുകാരനെയാവും. തൻ്റെ ഇര മരിച്ചു എന്ന് കടുവ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ ഈ പിടലിലുള്ള ആ പിടുത്തം അങ്ങ് വിടും. ഈ ഇര അല്ലെങ്കിൽ ആ മനുഷ്യൻ താഴേക്ക് വീഴുകയും ആ സമയത്ത് ബാക്കിയുള്ള ആളുകളെ നോക്കിയിട്ട് ഇവൻ ഒന്ന് ഭയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഒന്ന് അലറുകയോ മുരളുകയോ ഒക്കെ ചെയ്യും. അതോടുകൂടി ബാക്കിയുള്ള ആളുകൾ ഒന്നുകിൽ തരിച്ച് അവിടെ തന്നെ നിന്നു പോകും, അല്ലെങ്കിൽ ഭയപ്പെട്ട് ഓടും. ബാക്കി ചിലർ മരത്തിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറും. ആ സമയത്ത് കടുവ ആ മരിച്ചു കിടക്കുന്ന മനുഷ്യനെ അല്ലെങ്കിൽ പാതി മരിച്ചു കിടക്കുന്ന ആ മനുഷ്യൻ്റെ കാലിലോ അല്ലെങ്കിൽ നടുഭാഗത്തോ പിടിച്ചുകൊണ്ട് വലിച്ചിരിച്ചുകൊണ്ട് കാട്ടിനുള്ളിലേക്ക് പോയി മറയുകയും ചെയ്യും. തനിക്ക് താൻ പിടികൂടിയ ഇരയെ സുരക്ഷിതമായിട്ട് ഭക്ഷിക്കാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലം, ആ സ്ഥലം വരെയും കടുവ ഇരയെ വലിച്ചഴിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ആ സമയത്ത് ചിലപ്പോൾ ആ മനുഷ്യൻ മരിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ കിടന്ന് നിലവിളിക്കുന്നുണ്ടാവും. ഈ നിലവിളി അകന്നകന്ന് പോകുന്നതാണ് ഈ കൂട്ടുകാർ കേൾക്കുക. തഹ്വർ അലിഖാൻ ശ്രദ്ധിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ് കടുവ ഇരയെ കമഴ്ത്തി കിടത്തിയ ശേഷം അതിൻ്റെ നിതംബം പുറകു ഭാഗത്തു നിന്നാണ് ഭക്ഷിച്ചു തുടങ്ങുക. നരഭോജി കടുവകൾ മനുഷ്യൻ പുറത്തിറങ്ങുന്ന സമയം, അതായത് ഈ പകൽ സമയങ്ങളിലാണ് കൂടുതൽ അറ്റാക്കുകൾ നടത്തുക. എന്നാൽ ഇതിന് സാധിച്ചില്ലെങ്കിൽ രാത്രിയിൽ ഈ ഏതെങ്കിലും അവസരം കിട്ടിയാൽ ഇവൻ മനുഷ്യനെ ആക്രമിക്കും. എന്നാൽ പ്രായോഗിക ബുദ്ധി കൂടുതലുള്ള മനുഷ്യനെ ആക്രമിച്ചിട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഒരു കടുവയെ വെച്ച് നോക്കുമ്പോഴേക്കും എളുപ്പമുള്ള പണിയൊന്നുമല്ല. ക്ഷീണിച്ച് അവശരായിട്ടിരിക്കുന്ന ഈ മരം വെട്ടുകാരെ പിടിക്കുന്നതാണ് കൂടുതൽ എളുപ്പം. എന്നാൽ ബോട്ടുകളിൽ കിടന്നുറങ്ങുന്ന ആളുകളെയോ അല്ലെങ്കിൽ നീന്തി ചെന്നിട്ട് ഒരു ബോട്ടിൽ കയറി ചെന്നിട്ട് ആക്രമിച്ചിട്ട് അതിനകത്തുനിന്ന് ഒരാൾ എടുത്തുകൊണ്ട് പോകുക എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും കടുവയ്ക്ക് എളുപ്പമല്ല. പക്ഷേ കടുവ വേറെ ആളുകളെ ഒന്നും കിട്ടിയില്ലെങ്കിൽ അതിനെല്ലാം ശ്രമിക്കും. പക്ഷേ ചിലപ്പോഴൊക്കെ ഇതുപോലെ റിസ്ക് എടുത്ത് ചെയ്യുന്ന ആക്രമണങ്ങൾ കടുവയുടെ മരണത്തിലാവും കലാശിക്കുക. ഇത്തരമൊരു സംഭവ കഥ തഹ്വാൽ അലിഖാൻ തൻ്റെ ബുക്കിൽ വിവരിക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു ബോട്ട് കുറച്ച് സർക്കാർ അതിഥികളൊക്കെ ആയിട്ട് ഈ സുന്ദർബനിലെ ഒരു ദ്വീപിൻ്റെ പരിസരങ്ങളിൽ എത്തിച്ചേർന്നു. ആ ബോട്ടിൽ നിന്ന് ചെറിയ വള്ളങ്ങളിൽ ഈ അതിഥികൾ ആ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ദ്വീപിലേക്ക് പോവുകയും ചെയ്തു. ഈ അതിഥികളെ ദ്വീപിൽ ഇറക്കി വിട്ട ശേഷം ഈ ബോട്ടിലുണ്ടായിരുന്ന ആളുകൾ 3 പേരാണ് ഉണ്ടായിരുന്നത്. അവർ ഈ ദ്വീപിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ആ ഖാലിൻ്റെ ഏതാണ്ട് നടുഭാഗത്ത് നങ്കൂരമിട്ട് കിടന്നു. ഇത് സുന്ദർബനിൽ സാധാരണ ചെയ്യുന്നതാണ്. കാരണം ഈ കടുവകളെ പേടിച്ചിട്ട് ഈ ബോട്ടുകൾ ഒരിക്കലും ദ്വീപുകളുടെ തീരങ്ങളിൽ ദ്വീപുകളോട് ചേർന്നിട്ട് ഒരിക്കലും കൊണ്ട് നങ്കൂരമിട്ട് കിടക്കാറില്ല. അങ്ങനെയാണ് ഇവർ ഈ ഖാലിൻ്റെ മധ്യഭാഗത്ത് എത്തിയിട്ട് നങ്കൂരമിട്ട് കിടന്നത്. എന്നിട്ട് ഈ അതിഥികൾ തിരിച്ചു വരുന്ന സമയത്തേക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ ജോലികൾ തുടങ്ങുകയും ചെയ്തു. ഈ സമയത്ത് ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലൊരു ജോലിക്കാരൻ ഈ ഒരു ബോട്ടിൻ്റെ മുൻഭാഗത്തേക്ക് വന്ന സമയത്താണ് ഇദ്ദേഹം ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടത്. ബോട്ടിൻ്റെ വശങ്ങളിൽ ആ വശങ്ങളിൽ നിന്ന് അള്ളി പിടിച്ചിട്ട് വെള്ളത്തിൽ നിന്ന് ഈ ബോട്ടിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുന്ന ഒരു കടുവ. കടുവ വെള്ളത്തിൽ പകുതി മുങ്ങിക്കിടക്കുകയാണ്. ആ കടുവ 2 മുൻകാലുകൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു ബോട്ടിലേക്ക് അള്ളി പിടിച്ച് കയറി വരാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇവരുടെ ഭാഗ്യത്തിന് ഈ ബോട്ടിൽ ഇപ്പോഴാളുകളില്ല, ലോഡില്ല. അതുകൊണ്ട് തന്നെ ഈ ബോട്ട് ജലനിരപ്പിൽ നിന്ന് കുറച്ച് ഉയർന്നാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഈ കടുവയ്ക്ക് പെട്ടെന്ന് നീന്തി വന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് കയറാനായിട്ട് പറ്റാത്തത്. പക്ഷേ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാഴ്ച കണ്ടിട്ട് ആദ്യം ഒന്ന് വരണ്ടു പോയെങ്കിലും അവർ 3 പേരും പെട്ടെന്ന് പ്രവർത്തിച്ചു. കാരണം കടുവ എങ്ങനെയെങ്കിലും ഈ ഡെക്കിലേക്ക്, അപ്പർ ഡെക്കിലേക്ക് വന്ന് കയറിക്കഴിഞ്ഞാൽ ഇവരുടെ കാര്യം പോക്കാണ്. അവര് ആ ബോട്ടിൽ കുറച്ച് മുളം കമ്പുകൾ, ഈ ബോട്ട് ആവശ്യം വന്നാൽ തുഴഞ്ഞു മാറ്റാൻ വേണ്ടിയിട്ട് മുളം കമ്പുകൾ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് മുകളിൽ നിന്ന് ഈ വലിഞ്ഞു കയറി മുകളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്ന ഈ കടുവയുടെ മുകൾ ഭാഗത്തേക്ക്, മുൻഭാഗത്തേക്ക്, കണ്ണുകളിലും വായിലും ഒക്കെ ഇവർ കുത്തി. പക്ഷേ ഈ കടുവ നിശ്ചയദാർഢ്യത്തോടെ വീണ്ടും ഈ മുകളിലേക്ക് കയറാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. കടുവയുടെ മുഖത്ത് നിന്ന് ഈ പരിക്കുകൾ പറ്റിയിട്ട് ജലത്തിലേക്ക് ഈ രക്തം ഒഴുകുന്നുണ്ട്. പക്ഷേ കടുവ പിടുത്തം വിടുന്നില്ല. നല്ല വേദന കൊണ്ട് പുളയുന്ന ഈ കടുവയുടെ അലർച്ച, മുരൾച്ച ഇതെല്ലാം കേട്ടിട്ട് ഇവർ ഞെട്ടിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ കയ്യിലെ ഈ വടികൾ, മുളം കമ്പുകൾ ഒടിഞ്ഞു. പക്ഷേ കടുവ അപ്പോഴും പിടുത്തം വിട്ടിട്ടില്ല. ആ സമയത്ത് 3 പേരിൽ ഒരാൾ അടുക്കളയിലേക്ക് ഓടി ചെന്നിട്ട് അവിടെ തിളയ്ക്കുന്ന വെള്ളം ഉണ്ടായിരുന്നു കെറ്റിലിനുള്ളിൽ, അത് എടുത്തുകൊണ്ട് വന്നിട്ട് മുകളിൽ നിന്ന് ഇവർ കടുവയുടെ മുകളിലേക്ക്, മുഖത്തേക്ക് ഒഴിച്ചു. പക്ഷേ അപ്പോഴും ഈ ഗർജനം മുഴക്കുന്നതല്ലാതെ കടുവ പിടുത്തം വിടുന്നതേയില്ല. തങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ടും കടുവ പിടുത്തം വിടുന്നില്ല, മുകളിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഇത് കണ്ടതോടെ അവർ ശരിക്കും ഭയപ്പെട്ടു. ആ സമയത്ത് ഒരാൾക്ക് ഒരു ബുദ്ധി തോന്നി. അയാൾ അടുക്കളയിലേക്ക് ഓടി ചെന്നിട്ട് അവിടെ ഒരു ഇരുമ്പ് കമ്പി ഉണ്ടായിരുന്നു, അത് കനലിൽ കിടന്ന് ചുട്ടുപഴുത്ത ഒരു കമ്പിയായിരുന്നു. വേറെന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് അവർ പഠിപ്പിച്ച ഒരു കമ്പിയാണ്. അതെടുത്തുകൊണ്ട് വന്നിട്ട് ഈ മുകളിൽ നിന്ന് കടുവയുടെ മുഖത്തേക്ക്, കണ്ണിലേക്ക്, വായിലേക്ക് ഇയാൾ ഈ കമ്പി 3-4 തവണ കുത്തി അങ്ങ് ഇറക്കി. അതിഭീകരമായ വേദന കൊണ്ട് പുളഞ്ഞ കടുവ ഉച്ചത്തിൽ അലറി. അതോടുകൂടിയിട്ട് അവൻ പിടുത്തം വിട്ട് വെള്ളത്തിലേക്ക് വീണു. 3 മിനിറ്റോളം വെള്ളത്തിൽ കിടന്ന് പിടഞ്ഞ കടുവ അതിനുശേഷം നിശ്ചലമായി. അങ്ങനെ ഭാഗ്യം കൊണ്ട് മാത്രം ആ 3 പേരും അന്ന് ആ കടുവയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇത്തരം അനേകം കഥകൾ തഹ്വ അലി ഖാൻ ഈ ഒരു സുന്ദർബൻ വനങ്ങളിൽ ഉണ്ടായിരുന്ന സമയങ്ങളിൽ കേട്ടിട്ടുണ്ട്. ഈ സുന്ദർബൻ കാടുകളുടെ തെക്ക് ഭാഗത്ത് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ കിടക്കുന്ന ഒരു നദിയാണ് റായ്മംഗൾ. ഈ നദിയിൽ ഇതേ പേരിൽ തന്നെ ഒരു ദ്വീപുണ്ട്, റായ്മംഗൾ ഐലൻഡ്. ഏതാണ്ട് 116 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ ഒരു ദ്വീപിൽ നിറയെ ചതുപ്പ്, ചെറിയ ചെറിയ കണ്ടൽ വനങ്ങൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. സുന്ദർബനിലെ അക്കാലത്ത് ഏറ്റവും കൂടുതൽ നരഭോജി കടുവകൾ ഉണ്ടായിരുന്ന ദ്വീപാണ് ഈ റായ്മംഗൾ ഐലൻഡ്. 1947 തൊട്ട് 1957 വരെയുള്ള 10 വർഷങ്ങളിൽ ഏതാണ്ട് 200 ആളുകളെയാണ് ഇവിടെയുള്ള നരഭോജി കടുവകൾ ശാപ്പിട്ടത് എന്നാണ് തഹ്വർ അലി ഖാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ വനം വകുപ്പ് ഈ ഒരു ദ്വീപിൽ, ഈ റായ്മംഗൾ ഐലൻഡിൽ, ഈ മരം വെട്ടാനായിട്ട്, തേൻ ശേഖരിക്കാനായിട്ട്, മീൻ പിടിക്കാനായിട്ട് ഒക്കെ ആളുകളെ, അങ്ങനെ ആളുകൾ അങ്ങോട്ട് കയറുന്നത്, പെർമിറ്റ് കൊടുക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എന്നത്തെയും പോലെ വലിയ വലിയ ആളുകൾ, ജന്മിമാർ, മുതലാളിമാർ, അവർ ഈ പെർമിറ്റ് വലിയ സ്വാധീനത്തിൽ കൈക്കലാക്കുകയും ഇവിടെ ഇല്ലാത്ത ആളുകളെ, വടക്ക് നിന്ന് ഈ സുന്ദർബൻ കാടുകളെ കുറിച്ചിട്ട് വലിയ പരിചയമൊന്നും ഇല്ലാത്ത ആളുകളെ വാടകയ്ക്കെടുത്തിട്ട് ഈ ദ്വീപിലേക്ക് തന്നെ മരം വെട്ടുവാനായിട്ട് കൊണ്ടിറക്കുകയും ചെയ്തിരുന്നു. അതായത് ദൂരെയുള്ള ആളുകൾ ഈ ദ്വീപിലെ അപകടം മനസ്സിലാക്കാതെ ഈ ദ്വീപിൽ മരം വെട്ടുവാനായിട്ട് പണിക്ക് വന്നിരുന്നു. അവരെയാണ് ഈ കടുവകൾ ശാപ്പിട്ടിരുന്നത്. ദിവസം 2 പേരെ വരെ ഇവിടുത്തെ കടുവകൾ കൊന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഖാൻ പറയുന്നത്. ഇവിടെയുള്ള മീൻപിടുത്തക്കാർക്ക് ഈ ഒരു ദ്വീപിന്റെ പ്രത്യേകത അറിയാം. അതുകൊണ്ട് തന്നെ വളരെ വിരളമായിട്ട് മാത്രമാണ് അവർ ഈ ഒരു ദ്വീപിന്റെ പരിസരങ്ങളിൽ വന്നിട്ട് മീൻ പിടിക്കുക. പക്ഷെ മുമ്പ് പറഞ്ഞതുപോലെ ഇതൊന്നും അറിയാതെ ദൂരദേശങ്ങളിൽ നിന്നും ഈ ഒരു ജന്മിമാർക്ക് വേണ്ടിയിട്ട് മരം വെട്ടുവാൻ വരുന്ന പാവപ്പെട്ട ആളുകളെയാണ് ഈ നരഭോജി കടുവകൾ ലക്ഷ്യം വെക്കുക. നേരത്തെ പറഞ്ഞതാണ്, സംഘങ്ങളായിട്ടാണ് ഇവർ ഇതിനകത്തേക്ക് കയറുന്നത്. പക്ഷേ അതിനിടയ്ക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഏതെങ്കിലും ഒരാൾ ഈ കൂട്ടത്തിൽ നിന്ന് മാറും. അവരെയാണ്, അല്ലെങ്കിൽ ക്ഷീണിച്ച് അവശരായിട്ടിരിക്കുന്ന ആളുകളെയാണ് ഈ കടുവകൾ ഉന്നം വെക്കുക. തഹ്വർ അലിഖാൻ ഈ ഒരു പരിസരങ്ങളിൽ വരുന്ന സമയത്ത് 6 കടുവകൾ ഈ റായ്മംഗൾ ദ്വീപിലുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് നരഭോജികൾ എന്ന് തിരിച്ചറിയാനായിട്ട് ആദ്യമൊന്നും വനം വകുപ്പിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കടുവകളും സംശയത്തിന്റെ നിഴലിലായിരുന്നു. പക്ഷേ അവസാനം ഇവര് ഒരു കടുവയെ ഇവർക്ക് കൂടുതൽ സംശയമുണ്ടായി. അത്യാവശ്യം വലിപ്പമുള്ള എന്നാൽ പ്രായമുള്ള ഒരു ആൺകടുവയായിരുന്നു പ്രതി. ഈ കടുവയ്ക്ക് വലത്തെ മുൻകാലിൽ ചെറിയൊരു ചട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കടുവയുടെ കാൽപാദങ്ങളിൽ നിന്നും പെട്ടെന്ന് തന്നെ ഈ ഒരു കടുവയെ തിരിച്ചറിയാനായിട്ട് ഇവർക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. ഒട്ടനവധി പഠനങ്ങൾ, നിരീക്ഷണങ്ങൾ ഇതെല്ലാം നടത്തിയ ശേഷം അവസാനം വനംവകുപ്പ് ഈ റായ്മംഗൽ ദ്വീപിലെ നരഭോജി ഈ പറയുന്ന പ്രായമുള്ള ഒരു കാലിനെ ചെറിയ മുടന്തുള്ള ഈ വലിപ്പമേറിയ കടുവ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചു. ദ്വീപിന്റെ കടലിന്റെ ഭാഗത്ത്, അതായത് കടലിനോട് ചേർന്നുള്ള വശങ്ങളിലാണ് ഈ കടുവ വിഹരിച്ചിരുന്നത്. പല ആളുകൾ പല സമയങ്ങളിൽ, പല ശിക്കാരികള് മരത്തിന് മുകളിൽ മച്ചാൻ കെട്ടിയും പല രീതിയിലുമൊക്കെ ഈ കടുവയെ അപായപ്പെടുത്താനായിട്ട് ശ്രമിച്ചെങ്കിലും അതൊന്നും ഫലവത്തായില്ല. ആടിനെയൊക്കെ ഇരയായിട്ട് നിർത്തിയ ശേഷമാണ് ഈ മരത്തിന് മുകളിൽ മച്ചാൻ കെട്ടിയിട്ട് ഈ ശിക്കാരികൾ ഈ കടുവയെ കൊല്ലാനായിട്ട് നോക്കിയത്. പക്ഷേ അതൊന്നും പ്രയോജനപ്പെട്ടില്ല. അത് മാത്രവുമല്ല, കടുവയുടെ സാന്നിധ്യം ഇവർക്ക് മനസ്സിലാകുന്നുണ്ട്, കടുവ അടുത്ത് എവിടെയൊക്കെ ഉണ്ട്. പക്ഷേ അതൊരിക്കലും ഈ ആടിനെ ആക്രമിക്കാനോ ഇതിനടുത്തേക്ക് പോലും വരാനോ തയ്യാറായില്ല. അതിന്റെ അർത്ഥം ഈ റായ്മംഗൽ ദ്വീപിലെ നരഭോജിയായിട്ടുള്ള ഈ കടുവയ്ക്ക് നല്ല ക്ഷമയുണ്ട്, ബുദ്ധിയുണ്ട്, അവന് മനസ്സിലായിട്ടുണ്ട് ഈ വേട്ടക്കാരെ ഇവനെ കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന്. ഇങ്ങനെ പലവിധ പ്രത്യേകതകളുള്ള ഒരു കടുവയായിരുന്നു ഈ പ്രായമുള്ള റായ്മംഗൽ ദ്വീപിലെ നരഭോജി. ഇങ്ങനെ ഒരു നരഭോജി കടുവയെ കൊടുക്കുവാൻ വേണ്ടിയിട്ട് ആടിനെ ഇരയാക്കി നിർത്തിയിട്ട് വൃക്ഷത്തിന് മുകളിൽ മച്ചാൻ കെട്ടിയിട്ട് കാത്തിരിക്കുന്ന പണി എപ്പോഴും ഫലപ്രദമാവില്ല എന്ന് തന്നെയാണ് തഹ്വർ അലിഖാൻ പറയുന്നത്. നരഭോജിക്ക് മനുഷ്യ മാംസമാണ് ഇഷ്ടം. അതൊരിക്കലും കിട്ടാതെ വന്നാൽ മാത്രമാണ് അവൻ ആടിനെ ആക്രമിക്കാനായിട്ട് തുനിയുക. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. റായ്മംഗൽ ദ്വീപ് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ 6 മാസക്കാലം വിജനമാണ്. അതുകൊണ്ട് തന്നെ ഈ നരഭോജിക്ക് 6 മാസക്കാലം മനുഷ്യരെ കിട്ടാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. എങ്കിൽ പോലും ഈ നരഭോജി കടുവ ഈ ആടിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് മുതിരാത്തത് ഇതിന് ബുദ്ധി കൂടുതലുള്ളതാണ്, ഇത് കുടുക്കാണ് എന്നവൻ തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ്. മരത്തിന് മുകളിൽ ഏറുമാടമൊക്കെ കെട്ടിയിട്ട് കടുവയെ നോക്കിയിരിക്കുക, പ്രത്യേകിച്ച് നരഭോജി കടുവയെ നോക്കിയിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. നല്ല ക്ഷമയും പരിചയ സമ്പത്തും ഒക്കെ ഉള്ള ഒരു വേട്ടക്കാരന് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. രാത്രിയിൽ ഇങ്ങനെ ക്ഷമയോടെ ഇതിനകത്ത് കിടക്കുന്ന ഇരിക്കുന്ന സമയത്ത് കൊതുകുകളുടെ ആക്രമണം ഉണ്ടാവാം, അങ്ങോട്ടിങ്ങോട്ടും അനങ്ങണം എന്നൊക്കെ തോന്നും. കുറച്ച് കഴിയുമ്പോഴേക്കും നടുവിന് വേദനയുണ്ടാവും, കാലുകൾക്ക് വേദനയുണ്ടാവും. പക്ഷേ പെട്ടെന്ന് എഴുന്നേൽക്കാനോ ശബ്ദമുണ്ടാക്കാനോ എന്തിന്, പ്രാഥമിക ആവശ്യം നിർവഹിക്കാനായിട്ട് താഴോട്ട് ഇറങ്ങാനോ പറ്റില്ല. ഖാൻ പറയുന്നത് തവിട്ട് നിറമുള്ള അല്ലെങ്കിൽ അതിനോടടുത്ത് നിറമുള്ള ആടുകളെയാണ് ഇവർ ഇരകളായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഗ്രീൻ, ബ്ലൂ, റെഡ് നിറങ്ങളാണ് അല്ലെങ്കിൽ അതിനോടടുത്ത് നിൽക്കുന്ന നിറങ്ങളാണ് കടുവയ്ക്ക് കൂടുതൽ സെൻസിറ്റീവ് എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രീനിലും ബ്ലൂവിലും ഒക്കെ ആടുകളില്ല, പിന്നെ ഉള്ളത് ഈ കൂടുതൽ ചുവപ്പിനോട് ചേർന്ന് നിൽക്കുന്ന തവിട്ട് നിറമുള്ള ആടുകളാണ്. അങ്ങനെയുള്ള ആടുകളെ കെട്ടിയിട്ടാൽ മാത്രമേ കടുവയുടെ ആ കണ്ണിൽ ഇത് പെട്ടെന്ന് പെടുകയുള്ളൂ. ശിക്കാരിയുടെ നോട്ടം പെട്ടെന്ന് ചെല്ലുന്ന അല്പം തുറസായ സ്ഥലത്ത് വേണം ആടിനെ കെട്ടിയിടാനായിട്ട്. പക്ഷേ ഈ ആടിനെ കെട്ടിയിടുന്ന സ്ഥലത്തിന് തൊട്ടരികിൽ തന്നെ ഒരു പൊന്തക്കാട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കുറ്റിക്കാടെങ്കിലും ഉണ്ടാവണം കടുവയ്ക്ക് മറിഞ്ഞിരിക്കുവാൻ വേണ്ടിയിട്ട്. കടുവ ഈ കരയുന്ന ആടിന്റെ ശബ്ദം കേട്ടിട്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇതിനെ ആക്രമിക്കില്ല ഒരിക്കലും. അത് കുറേ നേരം ഇതിന് ചുറ്റുമൊക്കെ നടന്ന് പഠിച്ച ശേഷം എവിടെയെങ്കിലും പൊന്തക്കാടിൽ ഒളിച്ചിരുന്ന് കാര്യങ്ങളൊക്കെ നോക്കിയ ശേഷം മാത്രമാണ്, പറ്റിയൊരു അവസരം നോക്കിയ ശേഷം മാത്രമാണ് ഇത് ആക്രമിക്കുക. അതുകൊണ്ട് കടുവയ്ക്ക് ഇരിക്കാൻ പാകത്തിലുള്ള സ്ഥലവും ഇവിടെ ഉണ്ടാവണം. കടുവകൾ പൊതുവെ ഈ ഇരകളുടെ പിടലി ഭാഗത്താണ് പിടുത്തം മുറുക്കുക, ചാടി വന്ന് അങ്ങോട്ടേക്കാണ് കടിക്കുക. അതുകൊണ്ട് തന്നെ ഈ ആടിനെ അവിടെ ആ ഭാഗത്ത് കയറ് വെച്ച് കെട്ടിയിടാനായിട്ട് പാടില്ല. അവിടെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവിടെ മണക്കുകയും കടുവ അവിടെ നിന്ന് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഈ ശിക്കാരികൾ ആടിനെ കാലിലാണ്, പിൻകാലുകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലാണ് കെട്ടിയിടുക. അങ്ങനെ കെട്ടിയിട്ടാൽ തന്നെ ഈ കെട്ടിയിട്ടിരിക്കുന്ന ഭാഗം കടുവ കാണാൻ പാടില്ല. ഈ കെട്ടിയിട്ടിരിക്കുന്ന കയറ് ഈ ഏതെങ്കിലും മണ്ണിനടിയിലൂടെയോ അല്ലെങ്കിൽ കരിയിൽ അതൊക്കെ വെച്ചിട്ട് മറയ്ക്കും ഇവർ. എന്നിട്ട് ഈ അവിടെയുള്ള ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ അടിയിലുള്ള വേരിലായിരിക്കും ഇതിനെ കെട്ടിയിടുക. ഈ കയറൊരിക്കലും കടുവ കാണാനായിട്ട് പാടില്ല. അതായത് ഈ ആടിനെ കെട്ടിയിട്ടിരിക്കുന്ന കയറ്, ഈ പിൻകാലുകളിൽ കെട്ടിയിട്ടിരിക്കുന്ന കയറ് ഒരിക്കലും വായുവിലേക്ക് ഉയർന്നു നിൽക്കാനായിട്ട് പാടില്ല. അങ്ങനെ എന്തെങ്കിലും അറേഞ്ച്മെൻറ്സ് ഇവർ ചെയ്യും. ഭൂരിഭാഗം ശിക്കാരികളും മരത്തിൻ്റെ വള്ളുകൾ കൊണ്ടിട്ടാണ് ഈ ഒരു പണി ചെയ്യുക, ആടിനെ കെട്ടിയിടുക. കയറ് കണ്ടു കഴിഞ്ഞാൽ കടുവയ്ക്ക് മനസ്സിലാവും അല്ലെങ്കിൽ അപകടം തോന്നും എന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് മാത്രവുമല്ല, ഇവർ വന്നിട്ട് ഈ ആടിനെ കെട്ടിയിടുന്നതും ഈ കയറുകൊണ്ട് ഇങ്ങനെ കയറ് മറച്ചു വെക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കടുവ ദൂരെ നിന്ന് വീക്ഷിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുകയും വേണം. കടുവ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് കടുവ വരില്ല. ഇതുകൂടാതെ ഈ മരത്തിന് മുകളിലേക്ക് മച്ചാൻ കെട്ടിയ ആ സ്ഥലത്തേക്ക് വേട്ടക്കാരൻ കയറുന്നത് കടുവയോ ആടോ കാണാൻ പാടില്ല. ആട് കണ്ടു കഴിഞ്ഞാൽ അതിന് സെക്യൂരിറ്റി ഫീൽ ചെയ്യും, ഈ വേട്ടക്കാരൻ അടുത്തുണ്ട് എന്ന് മനസ്സിലാവും. അതുകൊണ്ട് അത് രാത്രി കരയില്ല. വേട്ടക്കാരൻ അടുത്തുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആട് കരയില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ നിലത്ത് കിടന്നു കളയും. ഈ ഏറുമാടത്തിൽ കയറിയാൽ പിന്നെ വേട്ടക്കാരൻ അനങ്ങാൻ പാടില്ല. കണ്ണും കാതുകളും എപ്പോഴും തുറന്നു വെക്കണം. ചെറിയ ഒരു അനക്കം, മൂവ്മെന്റ്, ശബ്ദം ഇതെല്ലാം അവൻ തിരിച്ചറിയണം. ഒരു സാധാരണ മനുഷ്യന് മണിക്കൂറുകൾ ഇതുപോലെ അനങ്ങാതിരിക്കാൻ സാധ്യമല്ല. അതിന് അസാമാന്യ ക്ഷമ, പരിശീലനം ഇതെല്ലാം ആവശ്യമാണ്. ചിലപ്പോൾ കാലുകൾ വേദനിക്കും, കൊതുകുകൾ കുത്തി ദേഹം മുഴുവൻ ചൊറിയും, തുമ്മലോ ചുമയോ ഒക്കെ വന്നേക്കാം. ഇതെല്ലാം അടക്കി പിടിച്ചു വേണം ഇവിടെ ഇരിക്കാൻ. എന്നാൽ ചിലപ്പോൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ഈ വേട്ടക്കാരന്റെ കണ്ണിൽ പെടാതെ, ശ്രദ്ധയിൽ പെടാതെ കടുവ ഈ മരത്തിന്റെ ചുവട്ടിൽ എത്താനുള്ള സാധ്യതയും ഉണ്ട്. ഇങ്ങനെ അനങ്ങാതെ ഇതിന്റെ മുകളിലിരിക്കുന്ന ശിക്കാരിയെ മണം പിടിച്ചിട്ട് തിരിച്ചറിയാനൊന്നും കടുവയ്ക്ക് പറ്റില്ല. പക്ഷേ ശിക്കാരിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ കടുവയ്ക്ക് കാര്യം മനസ്സിലാവും. കടുവ അങ്ങനെ ശിക്കാരിയുടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, താഴേക്ക് ഇറങ്ങുക, ഈ ആടിനെയും അഴിച്ചെടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകുക. കടുവ ആ പരിസരത്ത് പിന്നെ വരില്ല. ചില വേട്ടക്കാർക്ക് ആടിനെ കെട്ടിയിട്ടിട്ട് ഈ മരത്തിന് മുകളിൽ മച്ചാൻ കെട്ടിയിരുന്നിട്ട് കടുവയെ വേട്ടയാടുന്നതിനോട് തീരെ താല്പര്യമില്ല. അതൊരു ധീരതയല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഖാൻ പറയുന്നത് ഒരു നരഭോജിയുടെ കാര്യത്തിൽ ഇത്തരം ധീരതയൊന്നും നോക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഈ കടുവയെ കൊല്ലാനായിട്ട് ഒരു മിനിറ്റോ ഒരു മണിക്കൂറോ ഒരു ദിവസമോ താമസിച്ചാൽ മറ്റൊരാൾ ഇതിനിരയായി തീരും. അതുകൊണ്ട് ഏതെങ്കിലും മാർഗം ഉപയോഗിച്ച് ഈ കടുവയെ എത്രയും വേഗം കൊല്ലുക എന്നതാണ് ഒരു ശിക്കാരിയുടെ ധർമ്മം. ഈ കടുവയ്ക്ക് ഇരയായിട്ട് കെട്ടി നിർത്തിയിരിക്കുന്ന ഈ പാവം ആടിന്റെ കാര്യത്തിലും തഹ്വർ അലിഖാന് ഇതേ അഭിപ്രായമാണ് ഉള്ളത്. മനുഷ്യജീവനാണ് വലുത്. എന്നാൽ മരത്തിൽ ഇതുപോലെ അനങ്ങാതെ മണിക്കൂറുകൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കാതെ ഇരിക്കാനുള്ള ക്ഷമയൊന്നും തനിക്ക് ഇല്ല എന്ന് തഹ്വർ അലിഖാൻ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. കടുവയെ കാൽപ്പാടുകൾ നോക്കിയിട്ട് പുറകെ പിന്തുടർന്ന് ചെന്ന് കൊല്ലുക, ഇതാണ് തഹ്വർ അലിഖാന്റെ രീതി. വളരെയധികം അപകടം പിടിച്ച ഒരു പണിയാണ് ഇത്. ചിലപ്പോൾ കയറി ഒളിക്കാനായിട്ട് ഒരു മരമോ ഒരു കുറ്റിച്ചെടി പോലുമോ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇദ്ദേഹം കടുവയുടെ മുന്നിൽ ചെന്ന് പെട്ടിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വരുന്നത് ഇതാണ്. ഒരു ഏറുമാടം കെട്ടിട്ട് മരത്തിന് മുകളിൽ മച്ചാൻ കെട്ടിയിരുന്നിട്ട് ക്ഷമയോടെ രാത്രിയിൽ ഈ ഇരയെ തേടിയിട്ട് ആടിനെ തേടിയിട്ട് കടുവ വരും, അപ്പോൾ വെടിവെക്കാം എന്ന് വിചാരിച്ചിട്ട് ആ രീതിയിൽ വെടിവെക്കാനല്ലാതെ ഈ തഹ്വർ അലിഖാൻ പറയുന്നത് പോലെ കടുവയെ ഈ പാദമുദ്രകൾ നോക്കിയിട്ട് പിന്തുടർന്ന് ചെന്ന് വെടിവെക്കുന്ന രീതിയിൽ ആരും ഈ റായ് മംഗൾ കടുവയെ വെടിവെക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. പക്ഷേ തഹ്വർ അലിഖാൻ ഈ ഒരു രീതിക്കാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. പാദമുദ്രകൾ പിന്തുടർന്ന് കാട്ടിലൂടെ ഈ കടുവയെ പിന്തുടർന്ന് പോയിട്ട് വെടിവെച്ച് കൊലപ്പെടുത്തുക. അങ്ങ് വടക്ക് കുൽനാം നഗരത്തിലുള്ള തന്റെ സുഹൃത്തായിട്ടുള്ള ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോട് തന്റെ ഈ പദ്ധതി ഇദ്ദേഹം വെളിപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആത്മഹത്യ ചെയ്യാനായിട്ട് വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇങ്ങനെ ഈ റായ്മംഗൾ നരഭോജിയുടെ മുന്നിൽ പോയി ചാകേണ്ട ഒരു കാര്യവും തഹ്വർ അലിഖാന് ഇല്ല. ആ ഡിവിഷണൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ഈ തഹ്വർ അലിഖാനെ ഒരു തരത്തിലും ഈ കടുവയെ പിന്തുടർന്ന് കൊല്ലുന്ന കാര്യത്തോട് യോജിച്ചില്ല, അനുവദിച്ചില്ല. അതുകൊണ്ട് അയാളുടെ ഈ സുഹൃത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് തഹ്വർ അലിഖാൻ എന്താണേലും ഒരാടിനെ കെട്ടിയിട്ടിട്ട് പരീക്ഷിക്കാം എന്ന് തന്നെ തീരുമാനമെടുത്തു. അങ്ങനെ ഇവർ കുൽന നഗരത്തിൽ നിന്നും നല്ലൊരു ആടിനെ ഇവർ വിലക്ക് വാങ്ങിക്കുകയും ഇവരുടെ ബോട്ടിൽ കയറ്റിയിട്ട് ഈ താഴേക്ക് തെക്കോട്ട് ഈ റായ്മംഗൽ ദ്വീപിലേക്ക് വരികയും ചെയ്തു. ബോട്ടിന്റെ ഓപ്പൺ ഡെക്കിൽ ഒരു മൂലയിൽ ആടിനെ കെട്ടിയിട്ട ശേഷമാണ് അവരെ യാത്ര തുടങ്ങിയത്. കുറച്ച് ഇലകളും പുല്ലുകളും അതിന് മുന്നിൽ ഇട്ട് കൊടുക്കുകയും ചെയ്തു. എന്നാൽ ബോട്ടിന്റെ എഞ്ചിൻ സ്റ്റാർട്ടായതോടെ ആട് ഭയപ്പെട്ടു. അതോടുകൂടി ഇത് കഴിക്കുവാനായിട്ട് വിസമ്മതിച്ചു. ഖാൻ അടുത്ത് ചെന്നിട്ട് അതിന്റെ ദേഹമെല്ലാം തടവി ഭയം മാറ്റിയ ശേഷമാണ് അത് കുറച്ച് ഭക്ഷണമെങ്കിലും കഴിച്ചത്. എന്നാൽ രാത്രിയിൽ ഖാനും ഈ സുഹൃത്തായിട്ടുള്ള ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറും ഇവർ രണ്ടുപേരും സ്വന്തം ക്യാബിനുകളിലേക്ക് അകത്തേക്ക് പോയതോടെ വീണ്ടും ഈ ആട് ഭയപ്പെട്ടു, കിടന്ന് നിലവിളിക്കാനായിട്ട് തുടങ്ങി. രാത്രിയാണ് ഖാൻ വീണ്ടും അടുത്ത് ചെന്നിട്ട് ഇതിനെ തടവിയിട്ട് ഇതിന്റെ ഭയം മാറ്റാനായിട്ട് നോക്കിയെങ്കിലും അത് നടന്നില്ല. ഇത് കടന്ന് വീണ്ടും വീണ്ടും നിലവിളിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഗതികെട്ടിട്ട് ഖാൻ എന്ത് ചെയ്തു, തന്റെ ക്യാബിന്റെ വാതിൽ തുറന്നിട്ടു. എന്നിട്ട് ഈ ഒരു ആടിനെ ആ ക്യാബിന്റെ വാതിക്കൽ കൊണ്ട് കെട്ടിയിട്ടു. ഈ ഖാനെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അടുത്ത് ഈ ഖാന്റെയും സുഹൃത്തിന്റെയും ഒക്കെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ ആട് അതോടുകൂടി ശാന്തനാകുകയും ചെയ്തു. അന്ന് രാത്രി മുഴുവൻ ഈ ക്യാബിൻ വാതിൽ തുറന്നിട്ട ശേഷമാണ് ഇവർ കിടന്ന് ഉറങ്ങിയത്. പിറ്റേ ദിവസം ഉച്ച തിരിഞ്ഞിട്ടാണ് ഇവർ റായ്മംഗൽ ദ്വീപിന്റെ അടുത്തുള്ള തൽപതി ഖാൽ എന്ന് പറയുന്ന ഒരു അരുവി ഒരു കായലിന്റെ തീരത്ത് അല്ലെങ്കിൽ ആ കായലിൽ ഇവർ എത്തിച്ചേർന്നത്. ശേഷം അവർ ആറുപേര് മറ്റൊരു ചെറിയ വള്ളത്തിൽ ഈ ബോട്ടിൽ നിന്ന് റായ്മംഗൽ ദ്വീപിലേക്ക് പോയി. ഈ ദ്വീപ് ശരിക്കും പഠിക്കുക എന്നതായിരുന്നു ഈ ഖാന്റെ ഉദ്ദേശം. ആവശ്യമെങ്കിൽ ആടിനെ കെട്ടിയിട്ട ശേഷം രാത്രി മച്ചാൻ കെട്ടി ഇന്ന് തന്നെ കിടക്കാം എന്നാണ് ഖാൻ കരുതുന്നത്. അതുകൊണ്ട് ഇവര് ഈ ആറു പേരുടെ കൂട്ടത്തില് ഈ ആടും ഉണ്ട്. ഈ ദ്വീപിലുള്ള കാടിന്റെ ഉള്ളിലേക്ക് ചതുപ്പ് നിലങ്ങളിലേക്ക് പോകേണ്ട, അതിന് പകരം തീരത്തോട് ചേർന്നിട്ട് ഈ കാടിന് സമാന്തരമായിട്ട് തീരങ്ങൾ വഴി നടക്കുന്നതാണ് നല്ലത് എന്ന് ഈ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ഖാനോട് പറഞ്ഞു. വള്ളത്തില് ദ്വീപ് ഒന്ന് വലം വെച്ച ശേഷമാണ് ഇവർ ദ്വീപിൽ ഇറങ്ങാനായിട്ട് തീരുമാനിച്ചത്. ദ്വീപിൽ നിന്ന് പുറത്തേക്ക് ഒരു ചെറിയൊരു അരുവി ഒഴുകി വരുന്നുണ്ട്. അതിന്റെ മറുകരയിൽ ഇവർ വള്ളം ചേർത്ത് കെട്ടിയ ശേഷം അവിടെ ഇവർ ആറുപേരും ആടിനെയും കൂട്ടിക്കൊണ്ട് ഈ ഒരു തീരത്ത് ഇറങ്ങുകയും ചെയ്തു. ഇവർ ഇറങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ വഞ്ചി തുഴഞ്ഞുകൊണ്ടിരുന്ന ആള് ഈ ഖാനെ തോണ്ടിയിട്ട് ദൂരേക്ക് വിരൽ ചൂണ്ടി, അവിടെ എന്തോ അനങ്ങുന്നുണ്ട് എന്ന് ഇയാള് ഖാനോട് പറഞ്ഞു. തഹ്വർ അലിഖാൻ ഉടൻ തന്നെ തന്റെ ബൈനോക്കുലർ എടുത്തിട്ട് ഈ അകലേക്ക് ഇദ്ദേഹം ചൂണ്ടിയ ദിക്കിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു കടുവ തീരത്ത് നിന്ന് സാവധാനം നടന്ന് കാട്ടിനുള്ളിലേക്ക് പോകുന്ന ഭാഗമാണ് ഇദ്ദേഹം കണ്ടത്. പക്ഷെ അതിന്റെ നടപ്പിൽ നിന്നും വലിയ ചട്ടൊന്നും അതിന് കാണുന്നില്ല. അതുകൊണ്ട് ഇവരുദ്ദേശിക്കുന്ന റായ്മംഗൽ നരഭോജി ആണോ അത് എന്നുള്ള കാര്യത്തിൽ ഇദ്ദേഹത്തിന് സംശയമുണ്ട്. പക്ഷേ ഇതിനെ അടുത്തു നിന്ന് നോക്കിയാൽ മാത്രമേ ഇദ്ദേഹത്തിന് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കുറച്ചുകൂടി അടുത്ത് ചെന്നിട്ട് ഈ കടുവയെ നിരീക്ഷിക്കാം എന്ന് തന്നെ ഖാൻ തീരുമാനിച്ചു. തന്റെ തോക്കും കാർട്രിഡ്ജുകളും ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം ഒന്നുകൂടി നോക്കി പരിശോധിച്ചിട്ട് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഖാനും കൂട്ടരും ഈ ഒരു തീരം വഴി നടന്നിട്ട് ഈ കടുവ പോയ ആ ഒരു സ്ഥലത്തേക്ക് ലക്ഷ്യം വെച്ച് നീങ്ങിയത്. കടുവയെ തന്നെ നോക്കിക്കൊണ്ടാണ് ഇദ്ദേഹം മുന്നോട്ട് നീങ്ങുന്നത്. എന്നാൽ ഒരു നിമിഷം ഇദ്ദേഹത്തിന്റെ നോട്ടം ഒന്ന് പാളി വീണ്ടും കടുവ നിൽക്കുന്ന സ്ഥലത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഞെട്ടിപ്പോയി. കാരണം കടുവ അവിടെ ഇല്ല. പെട്ടെന്ന് തന്നെ ഈ കടുവയെ അവിടെ ഉണ്ടായിരുന്ന മണൽ വിഴുങ്ങിയോ എന്നുപോലും ഖാൻ സംശയിച്ചു. ഉടനെയാണ് ഈ കടുവ അപ്രത്യക്ഷമായത്. എന്നാൽ അവിടെ ചുറ്റുവട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പക്ഷികളുടെ ശബ്ദങ്ങളിൽ നിന്നും മിടുക്കനായിട്ടുള്ള വേട്ടക്കാരനായ ഈ തഹ്വർ അലി ഖാന് കടുവ അവിടെ തന്നെ ഉണ്ട് എന്ന് മനസ്സിലായി. ഏതെങ്കിലും കുഴിയിൽ മറിഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊന്തക്കാടിന്റെ പുറകിലേക്കോ ഇവൻ മാറിയിട്ടുണ്ടാവണം. ഖാൻ തന്റെ മുന്നിലുണ്ടായിരുന്ന മൺകൂനയുടെ മുകളിലേക്ക് കയറി അവിടെ നിന്ന് ഈ ബൈനോക്കുലർ ഉപയോഗിച്ചിട്ട് ദൂരേക്ക് വീണ്ടും ഈ കടുവ നിന്ന സ്ഥലത്തേക്ക് നോക്കി. കടുവ നിന്ന സ്ഥലത്തിന് കുറച്ച് പുറകിലായിട്ട് വറ്റി വരണ്ട ഒരു അരുവി കിടപ്പുണ്ട്. അതായത് ഒരു ചെറിയ കുഴി കിടപ്പുണ്ട്. ആ കുഴിയിലേക്ക് ഈ കടുവ ഇറങ്ങിയിട്ടുണ്ട് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. മാത്രവുമല്ല ആ കുഴിയിൽ നിന്നും വല്ലാത്ത രീതിയിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇദ്ദേഹം കാത് കൂർപ്പിച്ച് ഈ ശബ്ദങ്ങൾ കേട്ടു. കടുവയുടെ മുരൾച്ചുകൊണ്ട് കൂട്ടത്തില് ഒരു കാട്ടുപന്നിയുടെ മുക്രയും കേൾക്കാനുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ശബ്ദത്തിന്റെ ഉടമകൾ ഈ അരുവിയുടെ വറ്റി വരണ്ട അരുവിയുടെ ആ സൈഡിൽ നിന്നും മുകളിലേക്ക് കയറി വന്നു. അപ്പോഴേക്കും ഇദ്ദേഹം കണ്ടു ഒരു കൂറ്റൻ കാട്ടുപന്നിയാണ് ഉള്ളത്. ആ കാട്ടുപന്നിയുടെ പുറകിലെ തൊലി മുഴുവൻ വരിഞ്ഞ് ഇങ്ങനെ പോകുന്നേക്കുവാണ്. ഈ കടുവ കയറി പിടിച്ചതാണ്. കടുവയുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു പന്നി. ആ രംഗമാണ് ഇദ്ദേഹം കാണുന്നത്. ഈ പന്നിയുടെ പുറകു ഭാഗത്ത് തന്റെ മുൻകാലുകൾ ആ നഖങ്ങള് ആഴ്ത്തി ഇറക്കിയിട്ട് ഈ പന്നിയെ ഇങ്ങോട്ടേക്ക് വലിച്ച് അടുപ്പിക്കുകയാണ്. തന്റെ വായിലേക്ക് പിടിച്ചടിപ്പിക്കുകയാണ് ഈ കടുവ ചെയ്യുന്നത്. പക്ഷേ പന്നി ഒരു വിധത്തിൽ എങ്ങനെയെങ്കിലും കുതറി മാറിയിട്ട് ഈ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പന്നിയുടെ ദേഹത്ത് നിന്ന് കണ്ടമാനം രക്തം പുറത്തേക്ക് പോകാൻ തുടങ്ങി. പന്നി ക്ഷീണിച്ചു. അതോടുകൂടിയിട്ട് പന്നി ഈ കടുവയ്ക്ക് കീഴ്പ്പെട്ടു. അടുത്ത സെക്കൻഡിൽ അതിന്റെ കഴുത്തിൽ കടിച്ചെടുത്തുകൊണ്ട് കടുവ കാട്ടിനുള്ളിലേക്ക് പോയി മറയുകയും ചെയ്തു. അതിനുശേഷം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവരെല്ലാവരും നടന്ന് ഈ യുദ്ധം നടന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിന് രണ്ട് വ്യത്യസ്ത കടുവകളുടെ പഗ് മാർക്സ്, ഈ കാൽപ്പാടുകൾ, പാദമുദ്രകൾ കാണാനായിട്ട് സാധിച്ചു. പക്ഷേ ഇത് രണ്ടും ഇവർ നേരത്തെ അറിഞ്ഞിട്ടുള്ള, കേട്ടിട്ടുള്ള ഈ റായ്മംഗൾ നരഭോജിയുടെ അല്ല എന്ന് ഇവർക്ക് മനസ്സിലായി. കാരണം ഈ കടുവകളുടെ നാല് കാലുകളും വ്യക്തമായിട്ട് ഈ ഒരു മണലിൽ പതിഞ്ഞിട്ടുണ്ട്. റായ്മംഗൾ നരഭോജിയാണെങ്കിൽ ഫ്രണ്ടിലെ ഇടതുവശത്തെ ആ ഒരു കാലിന് ചെറിയൊരു ചട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ഭാഗം, ആ കാൽപ്പാട് വ്യക്തമായിട്ട് ഈ മണലിൽ പതിയില്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കടുവകളുടെ കാൽപ്പാടുകളിൽ നിന്നും ഇവിടെ ഉണ്ടായിരുന്ന കടുവയും അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇതുവഴി പോയ കടുവയും ഒന്നും ഈ റായ്മംഗൽ നരഭോജി അല്ല എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. സമയം അപ്പോഴേക്കും ഇരുട്ടി തുടങ്ങി. അതുകൊണ്ട് ഈ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞു, നമുക്ക് ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല, നമ്മൾ പ്രിപ്പയർഡ് അല്ല ഈ കടുവയെ പിടിക്കാനായിട്ട്. അതുകൊണ്ട് എത്രയും വേഗം ഈ വള്ളം കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് മടങ്ങാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഈ വന്ന വഴി തന്നെ ഈ തീരം വഴി ഈ ദ്വീപിന്റെ ഒരു ഓരം പറ്റിയിട്ട് ഇവർ ഈ വള്ളം കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ച് നടന്നു. എന്നാൽ തോണിയിൽ നിന്നും അധികം ദൂരെയല്ലാത്ത ഒരു സ്ഥലത്ത് ഈ വരുന്ന വഴിയിൽ ഖാൻ പെട്ടെന്ന് തന്നെ നിലത്തേക്ക് നോക്കിയിട്ട് നിന്നു. എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി. അവിടെ ഒരു കടുവയുടെ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ട്. ഇവരിങ്ങോട്ട് വന്നപ്പോഴേക്കും ഈ കടുവയുടെ കാൽപ്പാടുകൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഇത് ഇപ്പോൾ പതിഞ്ഞതാണ്. ഇവർ മറ്റേ കടുവയെ നോക്കാനായിട്ട് പോയ സമയത്ത് ഇതുവഴി ഒരു കടുവ പോയിട്ടുണ്ട്. ആ കാൽപ്പാടുകളിൽ നിന്നും അവർക്കൊരു കാര്യം മനസ്സിലായി. ആ നാല് കാൽപ്പാടുകളിൽ മുൻവശത്തെ ഇടതുവശത്തെ കാൽപ്പാട് വ്യക്തമായിട്ട് നിലത്ത് പതിഞ്ഞിട്ടില്ല. ഇത് റായ്മംഗൽ നരഭോജിയാണ്. ഇവരങ്ങോട്ട് പോയ സമയത്ത് ഈ റായ്മംഗൽ നരഭോജി ഈ തീരത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ ഈ പാദമുദ്രകൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇവരുടെ വഞ്ചി എവിടെയാണോ കിടക്കുന്നത് അങ്ങോട്ടേക്കാണ്. ഭാഗ്യത്തിന് ആ വഞ്ചിയിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇവരാറുപേരും പുറത്തിറങ്ങി അങ്ങോട്ടേക്ക് പോയതാണ്. പക്ഷേ വഞ്ചിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരക്കാനാണ്, നോക്കാനായിട്ടാണ് ഈ റായ്മംഗൽ നരഭോജി അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത്. ഇവർ ആ കാൽപ്പാടുകൾ പിന്തുടർന്ന് ഈ വഞ്ചിയുടെ സമീപത്ത് എത്തിച്ചേർന്നു. ഈ പാദങ്ങളിൽ നിന്ന്, ഈ മുദ്രകളിൽ നിന്ന് ഇവർക്കൊരു കാര്യം മനസ്സിലായി. ഇവൻ ഈ വഞ്ചിയുടെ അരികിലെത്തുകയും തൻ്റെ മുൻവശത്തെ രണ്ട് കാലുകൾ ഈ വഞ്ചിയിലേക്ക് വെച്ചിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ കുറച്ചു നേരം നോക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവിടെ നിന്ന് മറ്റൊരു ദിശയിലേക്ക് ഈ ദ്വീപിൻ്റെ തീരം പറ്റി തന്നെ ഈ റായ്മംഗൽ നരഭോജി നടന്ന് മാറിയിട്ടുള്ളത്. ഇവരുടെ വഞ്ചി കിടക്കുന്നതിന് തൊട്ടരികിൽ തന്നെ ഈ ദ്വീപിൽ നിന്ന് മുമ്പ് പറഞ്ഞതാണ് ഒരു ചെറിയ അരുവി പുറത്തേക്ക് വരുന്നുണ്ട്. ആ അരുവി ഇവൻ നീന്തി അപ്പുറേ കടന്നിട്ടുണ്ട്. അതിനുശേഷം കടുവ എങ്ങോട്ട് പോയി എന്ന് ഇവർക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ തഹ്വർ അലിഖാൻ ഒരു കാര്യം മനസ്സിലായി. ഈ പൊന്തക്കാടുകളിൽ എവിടെയോ ഇരുന്നുകൊണ്ട് അവൻ നമ്മളെ തന്നെ, ഇവരെ തന്നെ നോക്കുന്നുണ്ട്. അത് ഉറപ്പാണ്. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആടിനെ ഈ വഞ്ചിയിൽ തന്നെ കെട്ടിയിട്ടിട്ട് ഇവർ പോയിരുന്നെങ്കിൽ ഈ കടുവ ആടിനെ ആക്രമിക്കുമായിരുന്നു, അതോ ആടിനെ ആക്രമിക്കാതെ വെറുതെ വിട്ടിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഈ കുറ്റിക്കാട്ടിൽ പതുങ്ങിയിരിക്കുമായിരുന്നു? ഇതൊന്നും എങ്ങനെ സംഭവിക്കുമായിരുന്നു എന്ന് തഹ്വർ അലിഖാൻ പിടികിട്ടിയില്ല. ഇവൻ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഖാൻ പറയുന്നത് ഒരു പക്ഷേ ഇവൻ ഈ ആടിനെ വെറുതെ വിടും. ഇവന് വേണ്ടത് മനുഷ്യ മാംസമാണ്. അതുകൊണ്ട് തന്നെ ഇവൻ ഈ ഇപ്പം കാണിക്കുന്നത് പോലെ തന്നെ ഏതെങ്കിലും കുറ്റിക്കാട്ടിൽ മറഞ്ഞിരിക്കാനാണ് സാധ്യത. തഹ്വർ അലിഖാൻ ഒരു കാര്യം ഉറപ്പിച്ചു. ഈ കടുവ തങ്ങളെ കണ്ട സ്ഥിതിക്ക് ഇവൻ ഇനി നമ്മൾ ഈ ദ്വീപിലുള്ള സമയമെല്ലാം തങ്ങളെ തന്നെ വാച്ച് ചെയ്തുകൊണ്ട് പുറകെ കാണും. അതുകൊണ്ട് ഇനി ഇന്ന് രാത്രി ഈ ആടിനെ കെട്ടിയിട്ടിട്ട് മച്ചാൻ കെട്ടിയിട്ട് ഈ കാത്തിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അവൻ ആ വഴി വരില്ല. പോയിട്ട് നാളെ രാവിലെ ഈ ദ്വീപിലേക്ക് വരാം. പക്ഷേ ഇപ്പോൾ ഇവരുടെ മുന്നിൽ ഈ റായ്മംഗൽ നരഭോജി വന്നതുകൊണ്ടാണ് ഇവർക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ ഈ ട്രാക്ക് കിട്ടിയത്. പക്ഷേ നാളെ രാവിലെ വന്നു കഴിഞ്ഞാൽ ഈ വലിയ ദ്വീപിൽ ഇവൻ ഏത് ഭാഗത്താണ് എന്ന് എങ്ങനെ തിരിച്ചറിയും? കുറേ ദിവസങ്ങൾ ചിലപ്പോൾ അലയേണ്ടി വരും. എന്നാൽ എളുപ്പത്തിൽ ഈ നരഭോജിയുടെ കാൽപ്പാടുകൾ നാളെ രാവിലെ വീണ്ടും ഇവർക്ക് ഫ്രഷ് പക്മാർസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. ഈ ഇവരുടെ കൂട്ടത്തിലുള്ള ആടിനെ ഇന്ന് രാത്രി തന്നെ എവിടെയെങ്കിലും കെട്ടിയിടുക, എന്നിട്ട് അവിടെ കാത്തു നിൽക്കാതെ ഇവരിങ്ങ് പോരുക. ഉറപ്പായിട്ടും ഈ ശിക്കാരികൾ ഈ തഹ്വർ അലിഖാനും കൂട്ടരൊന്നും ഈ ആടിൻ്റെ കൂട്ടത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ ഒരു പക്ഷേ ഈ കടുവ നരഭോജി ആടിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അവിടെ നിന്ന് ഇവൻ പോകുന്ന ഫ്രഷ് പക്മാർക്സ് ഈ പറയുന്ന കാൽപ്പാടുകൾ ഇവർക്ക് നാളെ രാവിലെ കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ ഈ കടുവയെ ട്രാക്ക് ചെയ്തെടുക്കാനായിട്ട് ഇവർക്ക് എളുപ്പമാണെന്നാലും. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ ഈ ആടിനെ ഉൾക്കാട്ടിൽ എവിടെയെങ്കിലും കെട്ടിയിട്ടിട്ട് തിരിച്ചു പോരാം. നാളെ രാവിലെ ഈ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ മാർക്സ് ഇവർക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഈ ആടിനെ അവിടെ കെട്ടിയിടാം എന്നാണ് ഇദ്ദേഹം തഹ്വർ അലിഖാൻ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോട് പറഞ്ഞത്. പക്ഷേ ആടിനെ കെട്ടിയിട്ടിട്ട് ഇവരിങ്ങ് പോരുന്ന സമയത്ത് ഈ ആട് പഴയതുപോലെ തന്നെ കിടന്ന് ബഹളം വെക്കാനായിട്ട് തുടങ്ങി. തഹ്വർ അലിഖാന് ചെറിയൊരു സെന്റിമെന്റ്സ്, ഒരു പ്രശ്നം, ഒരു വികാരം ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായി. തിരിച്ചു പോകണോ വേണ്ടയോ, ഈ ആടിനെ ഇങ്ങനെ കെട്ടിയിടണോ എന്നൊക്കെ ഇദ്ദേഹം ആലോചിച്ചു. പക്ഷേ മുമ്പ് പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ നാളെ കൊല്ലപ്പെടുന്നതിന് മുമ്പ് തനിക്ക് ഈ നരഭോജിയെ വക വരുത്തേണ്ടതാണ്. അതുകൊണ്ട് ഇത്തരം വികാരങ്ങൾ ഒരു ശിക്കാരിക്ക്, ഒരു വേട്ടക്കാരന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം ചെവി ഇങ്ങനെ കൂട്ടി അടച്ചു പിടിച്ചിട്ടാണ് അവിടെ നിന്ന് ഈ ദ്വീപിൻ്റെ തീരത്തേക്ക്, കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇദ്ദേഹം ഇറങ്ങി വന്നത്. പക്ഷെ അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്താണ് ഖാന്റെ മനസ്സിൽ മറ്റൊരാശയം ഉദിച്ചത്. കാരണം ഇപ്പോഴും ഇവരുടെ മുന്നിൽ കടുവ പോയ ഫ്രഷ് മാർക്കുകൾ, പാദമുദ്രകൾ ഉണ്ട്. അതുകൊണ്ട് ഈ കടുവ രാത്രി ആടിനെ വക വരുത്തുന്നതിന് മുമ്പ് തന്നെ ഈ പാദമുദ്രകൾ പിന്തുടർന്ന് ഇന്ന് രാത്രി തന്നെ ഈ കടുവയെ വക വരുത്തിയാലോ. സമയം ഏതാണ്ട് ഇരുട്ടി തുടങ്ങി. ഈ കടുവയുടെ മാർക്കുകൾ തൊട്ടടുത്തുള്ള ആ ഒരു അരുവി, അതിൻ്റെ അപ്പുറമുള്ള കുറ്റിക്കട് അങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ മാർക്കുകൾ പിന്തുടർന്നാൽ ഇന്ന് രാത്രി തന്നെ അവനെ വക വരുത്താനായിട്ട് സാധിക്കും. ഈ തീരത്ത് നിന്ന് കുറച്ച് മാറിയിട്ട് കിടക്കുന്ന ഇവരുടെ വലിയ ബോട്ട് ഉറപ്പായിട്ടും ഈ കടുവയുടെ കണ്ണിൽ പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ ഇന്ന് രാത്രി ഈ ഒരു തീരത്ത് നിന്ന് മാറാൻ യാതൊരു സാധ്യതയുമില്ല. അതായത് ഇന്ന് രാത്രി ഈ തീരങ്ങൾ വഴി ഒന്ന് സഞ്ചരിച്ചാൽ റായ്മംഗൽ നരഭോജിയെ കണ്ടുമുട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഖാൻ തൻ്റെ ആശയം ഈ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോട് പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം വീണ്ടും എതിർത്തു. വളരെ അപകടം നിറഞ്ഞൊരു പണിയാണ്, രാത്രിയാണ്, ഈ റായ്മംഗൽ നരഭോജി ഈ തീരങ്ങളിലുണ്ട് എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അവൻ രാത്രി ഇവരെ കണ്ടാൽ ആക്രമിക്കും, അതും ഉറപ്പാണ്. ഈ കുറച്ച് കാലങ്ങളായിട്ട്, കുറച്ച് ദിവസങ്ങളായിട്ട് പുതിയ കൊലപാതകങ്ങൾ ഈ നരഭോജി നടത്തിയിട്ടില്ല. ചുരുക്കത്തിൽ ഈ റായ്മംഗൽ നരഭോജി മനുഷ്യമാംസം രുചിച്ചിട്ട് കുറേ നാളായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി അവൻ ആക്രമിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കുറച്ച് പേര് ഈ തീരം വഴി നടന്നു, ഞാൻ തിരിച്ച് ബോട്ടിലേക്ക് പോവുകയാണ്. ബോട്ടിനുള്ളിൽ, ക്യാബിനുള്ളിൽ അടച്ച് ഞാനിരുന്നു കൊള്ളാം. അവസാനം ഒരു ഫോറസ്റ്റ് ഗാർഡ്, പിന്നെ രണ്ട് പേര്, അങ്ങനെ മൂന്ന് പേർ മാത്രമാണ് ഈ ഖാന്റെ കൂടെ അപകടം നിറഞ്ഞ ഈ പരിപാടിക്ക് ഇന്ന് രാത്രി കൂടെ വരാം എന്ന് സമ്മതിച്ചത്. അങ്ങനെ ഖാന്, ഫോറസ്റ്റ് ഗാർഡ്, പിന്നെ രണ്ട് പേര്, നാല് പേരാണ് ഇപ്പോൾ ഈ രാത്രിയിൽ ഈ തീരങ്ങൾ വഴി ഈ കടുവയെ തപ്പി ഇറങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ച ശേഷം അവരെല്ലാം തോണിയിൽ കയറിയിട്ട് തിരിച്ച് ബോട്ടിലേക്ക് മടങ്ങി. ബോട്ടിൽ ചെന്നിട്ട് ഇവർ തോക്കുകൾ, ഇവരുടെ ബാറ്ററി, നൈറ്റ് ലാമ്പ് ഇതെല്ലാം തയ്യാറാക്കിയ ശേഷം വീണ്ടും തോണിയിൽ ഒരാൾ ഇവരെ വീണ്ടും ഈ ഒരു തീരത്ത് കൊണ്ട് ഇറക്കി വിട്ടു. ഖാൻ ഏതുതരം നൈറ്റ് ലാമ്പാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ വീഡിയോ നമ്പർ 167 പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും വിവരിക്കുന്നില്ല. ഇവരിപ്പോൾ നാല് പേരാണ് ഉള്ളത്. ഖാന്റെയും ഈ ഫോറസ്റ്റ് ഗാർഡിൻ്റെയും കയ്യിൽ തോക്കുകളുണ്ട്, ബാക്കി രണ്ട് പേരുണ്ട്. അതിലൊരാളുടെ കയ്യിൽ സെർച്ച് ലൈറ്റാണ് ഉള്ളത്, മറ്റേയാളുടെ കയ്യിൽ ഈ ലൈറ്റിൻ്റെ വലിയ ബാറ്ററിയും അദ്ദേഹം ഈ തോളിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. ഇവർ ഈ റായ്മംഗൽ നരഭോജിയുടെ കാൽപ്പാടുകളുള്ള ആ തീരങ്ങൾ വഴി അന്ന് രാത്രി സഞ്ചരിക്കുന്നത് ഈ രീതിയിലാണ്. ഏറ്റവും മുന്നിൽ സെർച്ച് ലൈറ്റുള്ള ആ മനുഷ്യൻ, അദ്ദേഹം അത് പ്രകാശിപ്പിച്ച് മുന്നോട്ടും ഇടതുവശത്തുള്ള കാടുകളിലേക്കും പ്രകാശിപ്പിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ഇദ്ദേഹം വലത്തേക്ക് ഈ ഖാലിൻ്റെ ആ തീരങ്ങളിലേക്ക്, വെള്ളത്തിലേക്കും ഇദ്ദേഹം ഈ ലൈറ്റ് മാറ്റുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. കാരണം ഈ ബോട്ടിലുള്ള ആളുകൾക്ക് ഇവർ ഈ തീരത്തിൻ്റെ ഏത് ഭാഗത്താണ് ഉള്ളത് എന്ന് പിടികിട്ടണം. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, കുറച്ച് നേരത്തേക്ക് ലൈറ്റ് വരുന്നില്ലെങ്കിൽ ബോട്ടിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ടേക്ക് വരാനുള്ളതാണ്. അതുകൊണ്ട് ഈ മുന്നിൽ നടക്കുന്ന സെർച്ച് ലൈറ്റുള്ള ആൾ കുറേ നേരം ഈ ഇടത് വശത്തേക്ക്, ഈ കാടിൻ്റെ ഭാഗത്തേക്ക് ലൈറ്റ് തെളിപ്പിക്കും. പിന്നെ കുറച്ച് നേരം ഈ ബോട്ടിൻ്റെ ഭാഗത്തേക്ക്, ഈ വെള്ളത്തിൻ്റെ ഭാഗത്തേക്ക് ലൈറ്റ് പ്രകാശിപ്പിക്കും. അങ്ങനെയാണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ തൊട്ട് പുറകിൽ തന്നെ, വശത്ത് തന്നെ ഈ സെർച്ച് ലൈറ്റിൻ്റെ ബാറ്ററി വഹിച്ചുകൊണ്ട് രണ്ടാമത്തെ ആളുണ്ട്. ഈ രണ്ടാമത്തെ ആളിൻ്റെ തൊട്ടു പുറകിലാണ് ഈ ഫോറസ്റ്റ് ഗാർഡ് ഉള്ളത്. ഈ ഫോറസ്റ്റ് ഗാർഡിന്റെ വശത്ത് തന്നെ തൊട്ടരികിൽ തന്നെ തോക്കുമായിട്ട് തഹുവർ അലിഖാനും മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അങ്ങനെയാണ് ഇവർ ഈ തീരങ്ങൾ വഴി ഇപ്പോൾ രാത്രിയിൽ മുന്നോട്ട് നീങ്ങുന്നത്. ഓർക്കുക, ഇവരെ അടുപ്പിച്ചടുപ്പിച്ചല്ല, അല്ലെങ്കിൽ ചേർന്ന് ചേർന്നല്ല മുന്നോട്ട് നീങ്ങുന്നത്. കുറച്ച് സ്ഥലം ഗ്യാപ്പ് വിട്ടുവിട്ടാണ് ഇവരിങ്ങനെ മുന്നോട്ട് നീങ്ങുന്നത്. ഏറ്റവും മുന്നിൽ സെർച്ച് ലൈറ്റുള്ള ആള്, ഏറ്റവും പുറകിൽ തഹ്വാൽ അലിഖാൻ. ഇവർ ഈ തീരം വഴി നടക്കുന്നത് വെള്ളത്തിനോട് തീരെ ചേർന്നിട്ടല്ല, എന്നാൽ കാടിനോട്, ഇടതുവശത്തുള്ള കാടിനോട് ചേർന്നിട്ടുമല്ല. അതായത് ഇവര് കാടിനോട് ചേർന്ന് നടന്നാൽ മാത്രമേ കടുവ ആക്രമിക്കുകയുള്ളൂ. എന്നാൽ കടുവ ചാടിയാൽ വെടിവെക്കുവാൻ പാകത്തിൽ കുറച്ച് സ്പേസ് ഇദ്ദേഹത്തിന് കിട്ടുകയും വേണം. അങ്ങനെ ഒരു അകലം പാലിച്ചുകൊണ്ടാണ് ഈ മണൽ തീരം വഴി ഇവർ നടക്കുന്നത്. ഇവർ ഈ പോകുന്ന വഴി ഒറ്റപ്പെട്ട് നിൽക്കുന്ന പൊന്തക്കാടുകൾ, അതിനിടയിലുള്ള ചെറിയ കുഴികൾ, ഇതെല്ലാം വിശദമായിട്ട് ടോർച്ചടിച്ച് നോക്കി പരിശോധിച്ച ശേഷമാണ് മുന്നോട്ട് നീങ്ങുന്നത്. അവിടെയൊക്കെ ഈ കടുവ പതുങ്ങിയിരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്നാൽ മുന്നിൽ സെർച്ച് ലൈറ്റുമായിട്ട് പോകുന്ന ആള് ഈ കാട്ടിൽ നിന്ന് സെർച്ച് ലൈറ്റ് വീണ്ടും ഈ കാലിന്റെ വശത്തേക്ക്, ബോട്ട് കിടക്കുന്ന വശത്തേക്ക് മാറ്റുമ്പോഴാണ് ശരിക്കും തങ്ങൾ എത്രത്തോളം അപകടത്തിലാണ് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാകുന്നത്. ആ ഒരു സമയത്ത് കുറ്റാക്കൂരിട്ടാണ് ഉണ്ടാകുന്നത്. ഈ തീരങ്ങളിലും കാടിന്റെ വശത്തും ഒന്നും ഇവർക്ക് കാണാൻ പാടില്ല. ആ സമയം തന്നെ ആക്രമിക്കാനായിട്ട് കടുവ തിരഞ്ഞെടുത്താൽ കാര്യങ്ങൾ കുഴപ്പമാകും. അവരിങ്ങനെ നടപ്പ് തുടങ്ങിയിട്ട് ഏതാനും മിനിറ്റുകൾ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഏറ്റവും മുന്നിൽ ലൈറ്റും പിടിച്ച് നീങ്ങിയിരുന്ന ആ മനുഷ്യൻ കടുവ എന്ന് ഉച്ചത്തിൽ അലറിക്കൊണ്ട് മുന്നോട്ടേക്ക് ആ മുഖമടച്ചിട്ട്, പേടിച്ചിട്ട് ഭയന്നിട്ട് ബാലൻസ് തെറ്റിയിട്ട് മുന്നോട്ട് മുഖമടച്ചിട്ട് മണലിൽ ഇദ്ദേഹം വീണുപോയി. അങ്ങനെ ബാലൻസ് തെറ്റിയിട്ട് നിലത്ത് വീണ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ സെർച്ച് ലൈറ്റ് പോവുകയും ആ ലൈറ്റ് ഉരുണ്ടിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി വീണിട്ട് ആ ലൈറ്റിൽ നിന്ന് പ്രകാശം മുകളിലേക്ക് പോകുന്ന രീതിയിൽ, ആ രീതിയിൽ ആ ലൈറ്റ് പോയി കിടക്കുകയും ചെയ്തു. അടുത്ത നിമിഷം ഖാൻ കുറ്റിക്കാട്ടിലേക്ക് തോക്ക് ചൂണ്ടി തയ്യാറായിട്ട് നിന്നു. പക്ഷേ അവിടെ ഒന്നും കണ്ടില്ല, അവിടെ ഇരുട്ടാണ്. കാരണം സെർച്ച് ലൈറ്റ് ഇപ്പോൾ മുകളിലേക്കാണ് പോകുന്നത്. വീണുപോയ ആളെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച ശേഷം ഖാൻ അയാളെ ശരിക്ക് ശകാരിച്ചു. അങ്ങനെ ശകാരിക്കാനുള്ള കാരണം, അവിടെ ഒന്നും ഇല്ല, നീ ഒന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞാൽ മാത്രമേ ഇവർ കൂടെ വരികയുള്ളൂ. അല്ലെങ്കിൽ ഇവർ ഭയന്നു പോകും, പിന്നീട് ഇവരുടെ ഈ നടപ്പോ ഈ മിഷനോ പൂർത്തിയാക്കാനായിട്ട് ഇവർക്ക് സാധിക്കുകയും ചെയ്യില്ല. അതുകൊണ്ട് പറഞ്ഞു, അവിടെ ഒന്നുമില്ല, ഞാനിപ്പോൾ കണ്ടതല്ലേ, നീ എന്ത് കണ്ടിട്ടാണ് പേടിച്ചത്? പക്ഷെ അയാൾ പറഞ്ഞു, ഞാനിപ്പോൾ കണ്ടതാണ് സെർച്ച് ലൈറ്റ് അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് ചാടാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു കടുവ ആ കുറ്റിക്കാടിൻ്റെ സൈഡിൽ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതാണ്. ഖാൻ അയാളെ ശകാരിച്ചിട്ട് പറഞ്ഞു, അവിടെ ഒന്നുമില്ല, ഞങ്ങളിപ്പോൾ നോക്കിയതാണ്, അവിടെ ഒന്നുമില്ല, നിനക്ക് തോന്നിയതാണ് എന്ന് പറഞ്ഞു. എന്നാലും ഖാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ മനുഷ്യന് ധൈര്യമായി, വീണ്ടും ആ സെർച്ച് ലൈറ്റ് കയ്യിലെടുത്തു. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അടിച്ചു നോക്കി, പക്ഷേ അവിടെയെങ്ങും ഒന്നും ഉണ്ടായിരുന്നില്ല. സമാധാനമായി. അതിനുശേഷം ഖാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നമുക്ക് കാടിനോട് ചേർന്ന് നടക്കണ്ട, നമുക്ക് തീരത്തോട് ചേർന്നിട്ട് വെള്ളത്തിനോട് ചേർന്ന് നടക്കാം, അപ്പോൾ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇവർ കൂടെ വരില്ല എന്ന് ഖാൻ മനസ്സിലായി. അങ്ങനെ അതിനുശേഷം ഇവർ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു. ഈ കാടിനോട് ചേർന്നിട്ടല്ല ഇവർ നടക്കുന്നത്, വെള്ളത്തിനോട് തീരത്തോട് ചേർന്നിട്ടാണ് അവരിപ്പോൾ നടക്കുന്നത്. അങ്ങനെ കുറേ ദൂരം നടന്നു, ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ കുറേ ദൂരം കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ മുന്നിൽ പോകുന്ന ആളുകൾ ശരിക്കും ഭയപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു യാത്ര തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് ഖാൻ മനസ്സിലായി. അങ്ങനെ ഖാൻ ഇവരോട് പറഞ്ഞു, ശരി, നമുക്ക് നിർത്താം. ഇവിടെ നിന്ന് ഇവർ ലൈറ്റ് ഓണും ഓഫും ഒക്കെ ആക്കിയിട്ട് ഈ ബോട്ടിലുണ്ടായിരുന്ന ആളുകൾക്ക് സിഗ്നൽ കൊടുത്തു. അവർ ഒരു വള്ളത്തിൽ ഇവിടെ എത്തുകയും ഇവർ തിരിച്ച് ബോട്ടിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ ഖാൻ്റെ മനസ്സിൽ വലിയ വലിയ സംശയങ്ങളുണ്ടായിരുന്നു. അത് തീർക്കുവാൻ വേണ്ടിയിട്ട് ഖാൻ എന്ത് ചെയ്തു, രാവിലെ തന്നെ ഈ ഫോറസ്റ്റ് ഗാർഡിനെയും കൂട്ടിയിട്ട് വീണ്ടും വള്ളത്തിൽ ഇതേ സ്ഥലത്ത് എത്തിച്ചേർന്നു. ഈ മുന്നിൽ നടന്നുപോയ ആ സെർച്ച് ലൈറ്റ് ഉണ്ടായിരുന്ന ആൾ വീണ അതേ സ്ഥലത്ത് തന്നെ ഇദ്ദേഹം വന്നു. അവിടെ ഇദ്ദേഹം ശരിക്കും നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഇദ്ദേഹം പറഞ്ഞ ആ മുന്നിൽ പോയ ആള് കടുവ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് ശരിക്കും ഈ റായിമംഗൽ നരഭോജി ഇരിപ്പുണ്ടായിരുന്നു. അവൻ്റെ കാൽപ്പാടുകൾ വ്യക്തമായിട്ട് അവിടെ പതിഞ്ഞിട്ടുണ്ട്. ആ കുറ്റിക്കാട്ടിൽ കുറേയേറെ നേരം ഇരുന്ന കടുവ അതിനുശേഷം അവിടെ നിന്ന് ഈ തീരത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ശേഷം ഇവർ നടന്നുപോയ ആ ദിക്കിലേക്കാണ് ഈ കടുവയുടെ കാൽപ്പാടുകൾ നീളുന്നത്. അത് പഠിച്ച ശേഷം ഇദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ഈ കുറ്റിക്കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ കടുവ ഇവർ മുന്നോട്ട് നീങ്ങിയ ആ സമയത്തെല്ലാം ഇരുട്ടിൽ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരറിഞ്ഞില്ല എന്ന് മാത്രം. ആ സമയത്തെല്ലാം ഇവർ ഇടത്തോട്ടും വലത്തോട്ടും പുറകോട്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഈ കടുവയെ ഇവർ കണ്ടില്ല. കാരണം ഈ കടുവ ചെയ്തത് ഈ കുറ്റിക്കാടിനോട് ഇവർ സെർച്ച് ലൈറ്റ് അടിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മണൽക്കൂരിയുടെ പുറകിലേക്ക് ഇവ മാറും, ആ ലൈറ്റ് ഇങ്ങോട്ട് വരുന്ന സമയത്ത്. അതിനുശേഷം ഈ ലൈറ്റ് പോയി കഴിയുമ്പോഴേക്കും ഇവരുടെ പുറകെ ഇവൻ നടന്നു വരും. അത്രയ്ക്ക് ബുദ്ധിമാനായിട്ടുള്ള ഒരു നരഭോജിയാണ് ഈ റായി മംഗൾ നരഭോജി. ഖാനെ ഭയപ്പെടുത്തിയത് മറ്റൊരു കാര്യമാണ്, ഇവരെ കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് ബോട്ടിൽ നിന്ന് ഒരു വഞ്ചി ഇവിടെ എത്തിയതാണല്ലോ. ആ സമയത്ത് ഇവർ ബോട്ടിൽ കയറുന്ന സമയമൊക്കെയും തൊട്ടുപുറകെ വലിയ ദൂരമൊന്നും അല്ലാത്തൊരു സ്ഥലത്ത് ഒരു മണൽക്കൂനയുടെ പുറകിൽ ഇവരെ നോക്കിക്കൊണ്ട് ഈ റായിമംഗൽ നരഭോജി ഇരിപ്പുണ്ടായിരുന്നു. അതായത് ഇവർ തോണിയിൽ കയറുന്നതും പിന്നീട് ബോട്ടിൽ പോകുന്നതും ഒക്കെ ഈ റായിമംഗൽ നരഭോജി ഈ കുഴിക്കകത്തിരുന്നു കൊണ്ട് നോക്കുന്നുണ്ടായിരുന്നു, നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ശേഷം കുറേ നേരം കഴിഞ്ഞ ശേഷം ഇവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. വീണ്ടും ഈ തീരത്ത് കൂടെ ഇവൻ മുന്നോട്ടേക്ക് നടന്നു. അത് കഴിഞ്ഞ് ഈ തീരം വഴി നടന്ന് ഈ ദ്വീപിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു അരുവിയുടെ തീരത്ത് ഈ കടുവ എത്തിച്ചേർന്നു. അരുവിയിൽ നല്ല ഒഴുക്കാണ്. അതിൻ്റെ തീരം വരെയും ഇതിൻ്റെ കാൽപ്പാടുകളുണ്ട്. അതായത് ഈ കടുവ ഈ ഒഴുക്കുള്ള ഈ നദി നീന്തി കടന്നിട്ടുണ്ട്. അങ്ങനെ ഒഴുക്കുള്ള ഒരു നദിയിലേക്ക് കടുവ ഇറങ്ങി നീന്തി പോയിട്ടുണ്ടെങ്കിൽ തൊട്ട് അതിൻ്റെ അപ്പുറത്തെ വശത്ത് കുറേ താഴേക്ക് മാറി മറ്റൊരു സ്ഥലത്താവണം ഈ കടുവ വന്ന് ചേർന്നിട്ടുണ്ടാവുക. അവിടെ നിന്നായിരിക്കണം ഈ കടുവ കയറിപ്പോയിട്ടുണ്ടാവുക. പക്ഷേ ഖാൻ ഞെട്ടിപ്പോയി. കാരണം ഈ കടുവ ഈ തീരത്ത് നിന്ന് ഈ വശത്ത് നിന്ന് എവിടെയാണോ ഇറങ്ങിയത് അതിൻ്റെ നേർരേഖയിലുള്ള ഓപ്പോസിറ്റ് വശത്തുള്ള സ്ഥലത്ത് തന്നെയാണ് കടുവ, അവിടെ നിന്നാണ് കടുവ കയറിപ്പോയിട്ടുള്ളത്. അതായത് ഇത്രയും ഒഴുക്കുള്ള നദി നേർരേഖയിൽ തന്നെയാണ് ഈ കടുവ നീന്തി അപ്പുറം കടന്നിട്ടുള്ളത്. ഇത് കണ്ട് ഞെട്ടിപ്പോയ തഹ്വർ അലി ഖാൻ ഉറുദുവിൽ ഉള്ള ഒരു പഴഞ്ചൊല്ല്, ഇദ്ദേഹത്തിൻ്റെ അമ്മ ഇദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു പഴഞ്ചൊല്ല് ഓർമ്മിച്ചെടുത്തു. അതായത് ആ ചൊല്ലിങ്ങനെയാണ്, ജീവിതമാകുന്ന അതിശക്തമായിട്ടുള്ള ഒരു നദി, ആ നദി ഒരു കടുവയെപ്പോലെ, ധീരനായിട്ടുള്ള ഒരു കടുവയെപ്പോലെ നേർരേഖയിൽ വേണം ഒരു മനുഷ്യൻ മറികടക്കുവാൻ. ഇതാണ് ആ ചൊല്ല്. ചെറുപ്പത്തിൽ ഇത് വെറും കവിഭാവന മാത്രമാണ് എന്ന് വിചാരിച്ചിരുന്ന ഈ ഖാന് തെറ്റി. അദ്ദേഹം ഇപ്പോൾ നേർക്ക് നേരെ കണ്ടിരിക്കുകയാണ്, ഇത്ര ശക്തിയേറിയ ഒരു ഒഴുക്കുള്ള ഒരു സ്ഥലത്ത് പോലും കടുവ നേർരേഖയിലാണ് ഇത് ക്രോസ് ചെയ്ത് അപ്പുറം കടന്നിരിക്കുന്നത്. സുന്ദർബൻ കടുവകൾ ഇത്ര ഒഴുക്കുള്ള കാലുകൾ വഴി നേർരേഖയിൽ ക്രോസ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബിലുണ്ട്. അതുമാത്രവുമല്ല, ഇത് പല വേട്ടക്കാരും നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ നേർരേഖയിൽ അപ്പുറം കടന്ന ശേഷം കടുവ അവിടെയുള്ളൊരു കുറ്റിക്കാട്ടിൽ ഇവരെ നോക്കിക്കൊണ്ട്, ഈ ബോട്ടിനെ നോക്കിക്കൊണ്ട് ആ മണിക്കൂറുകൾ അവിടെ കാത്തിരുന്നു. തലേ ദിവസം രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ബോട്ടിലുണ്ടായിരുന്ന ഒരാൾ പോലും പുറത്ത് കിടന്ന് ഉറങ്ങാതിരുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പുറത്ത് ഇറങ്ങേണ്ടതാണ്. എന്താണെങ്കിലും ആരും പുറത്തിറങ്ങാഞ്ഞത് ഭാഗ്യമായി. കാരണം ഈ തീരത്ത് തന്നെ ഈ ബോട്ടിൽ എന്തെങ്കിലും മൂവ്മെന്റ്സ് ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ഈ കടുവ നരഭോജി, റായിമംഗൽ നരഭോജി ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, അതായത് ഒരു കടുവയുടെ കാൽപ്പാടുകൾ, അത് കിടന്ന സ്ഥലങ്ങൾ, അവിടുത്തെ കുഴി എത്ര നേരം കിടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പഠിച്ച ശേഷമാണ് ഒരു ശിക്കാരി ഇതുപോലെ കടുവയുടെ മൂവ്മെന്റ്സ് വിശദമായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇത്രയും സമയത്തെ പഠനങ്ങളിൽ നിന്നും ഈ ഖാൻ ഒരു കാര്യം മനസ്സിലായി. റായിമംഗൽ നരഭോജി നല്ല ക്ഷമയുള്ള, എന്നാൽ ഈ തൻ്റെ എതിരാളികളെ മനസ്സിലാക്കാനായിട്ട് ശേഷിയുള്ള, ബുദ്ധിമാനായിട്ടുള്ള ഒരു കടുവയാണ്. സകല കാര്യങ്ങളും തനിക്ക് അനുകൂലമായാൽ മാത്രമേ ഈ കടുവ ആക്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇനി വേട്ടയ്ക്കിറങ്ങിക്കഴിഞ്ഞാൽ ഇത്തരം സംഘം ചേർന്നിട്ട് ഒരുപാട് പേരെ കൂട്ടിക്കൊണ്ട് പോയാൽ ശരിയാവില്ല. ഒരൊറ്റയാൾ മാത്രം തൻ്റെ കൂടെ മതി, എങ്കിൽ മാത്രമേ ഈ കടുവ ആക്രമിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഈ കടുവ തൻ്റെ ഫ്രണ്ടിൽ വന്ന് പെടുകയുള്ളൂ. അങ്ങനെ തലേ ദിവസം ഇദ്ദേഹത്തിൻ്റെ കൂടെ രാത്രിയിലെ തീരങ്ങൾ വഴി നടക്കാൻ തയ്യാറായ ആ ഫോറസ്റ്റ് ഗാർഡ് അബ്ദുൾ റസാഖ്, അദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ വരാനായിട്ട് സന്നദ്ധനായ ഏക വ്യക്തി. അതുപോലെ തന്നെ തലേ ദിവസം രാത്രി ഇവർ കാട്ടിൽ കെട്ടിയിട്ടിരുന്ന ആ ആട്, ആ ആടിൻ്റെ പരിസരത്ത് പോലും ഈ നരഭോജി വന്നിട്ടില്ല. കാരണം ഈ നരഭോജി ആ ചെറിയ അരുവി ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെ കാട്ടിൽ ഇവരുടെ ബോട്ട് നോക്കിയിരിക്കുകയായിരുന്നല്ലോ. ഖാൻ പിന്നീട് അതിനെ അവിടുന്ന് അഴിച്ചെടുത്തുകൊണ്ട് വരികയും ബോട്ടിലേക്ക് കയറ്റുകയും പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം ഇത് കുൽനയിലുള്ള, ഇദ്ദേഹം കുൽനയിലേക്ക് തിരിച്ചു പോയ സമയത്ത് അവിടെയുള്ള ഒരു വിധവയ്ക്ക് വളർത്താനായിട്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അന്നത്തെ ദിവസം ഉച്ച തിരിഞ്ഞിട്ട് ഖാൻ തൻ്റെ അപ്പർ ഡെക്കിൽ, ഈ ബോട്ടിൻ്റെ അപ്പർ ഡെക്കിൽ ഇങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത്, അതായത് തലേ ദിവസം രാത്രിയാണ് ഇവർ ഈ റായിമംഗൽ നരഭോജിയുടെ പുറകെ ആ തീരം വഴി പോയത്. പിറ്റേ ദിവസം പകൽ ഉച്ച തിരിഞ്ഞിട്ട് ഇദ്ദേഹം വിശ്രമിക്കുകയാണ് ഈ ബോട്ടിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട്. ആ സമയത്താണ് ഉറക്കെ കൂവി ബഹളമൊക്കെ വെച്ചുകൊണ്ട് ഒരു വഞ്ചിയിൽ രണ്ട് പേര് ഇവരുടെ ബോട്ട് ലക്ഷ്യമാക്കി വരുന്നത് ഇദ്ദേഹം കണ്ടത്. അവർ കരയുന്നുണ്ട്, അലറിക്കൂവി ബഹളം വെക്കുന്നുണ്ട്. ശേഷം അവർ ബോട്ടിൻ്റെ സൈഡിൽ എത്തിച്ചേർന്നു. എന്നിട്ട് ഖാൻ ഇവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അവർ പറഞ്ഞു, അവർ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഈ റായിമംഗൽ ദ്വീപിൻ്റെ മറ്റൊരു വശത്ത് ഇവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉച്ചയാകാറായി കഴിഞ്ഞപ്പോഴേക്കും ആഹാരം പാകം ചെയ്യണം, അതിന് കുറച്ച് വിറക് ഇവർക്ക് ആവശ്യമാണ്. ഇവർ ഇവരുടെ വള്ളം തീരത്തേക്ക് അടുപ്പിച്ചു, റായിമംഗൽ ദ്വീപിൻ്റെ തീരത്തേക്ക് അടുപ്പിച്ചു. അതിനുശേഷം ഇവരുടെ കൂട്ടത്തിൽ ഇവർ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത്. അതിലൊരാൾ ഈ കരയിലേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് വിറക് എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇദ്ദേഹം വിറക് കിട്ടാൻ വേണ്ടിയിട്ട് അടുത്തുള്ള കാട്ടിലേക്ക് ഇദ്ദേഹം കയറുകയും ആ സമയത്ത് ആ കാട് കടന്ന് ഭയങ്കരമായ രീതിയിൽ വിറക്കുകയും ഇളകുകയും ചെയ്തു. ആ സമയത്ത് തന്നെ ഈ അതിനകത്ത് നിന്ന് ഒരു കടുവയുടെ വലിയ രീതിയിലുള്ള മുരൾച്ച, അലർച്ച ഇവർ കേട്ടു. ഇവർ കിടന്ന് ബഹളമൊക്കെ വെച്ചു. പക്ഷേ ഒരു രണ്ട് മിനിറ്റ് മാത്രമേ അവിടെ ബഹളം അല്ലെങ്കിൽ അയാളുടെ അലർച്ച ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ യാതൊരു ബഹളവും ഇല്ല, അലർച്ചയും ഇല്ല. ഇവർ കുറേ നേരം വിളിച്ചു നോക്കി. ഇവർ പേടി കാരണം ഈ തീരത്തേക്ക് ഇറങ്ങാനായിട്ട് ഇവർ ഒരുമ്പെട്ടില്ല. പക്ഷേ ഇവർക്കൊരു കാര്യം മനസ്സിലായി, തങ്ങളുടെ കൂട്ടുകാരനെ ആ കാട്ടി വെച്ചിട്ട് കടുവ ആക്രമിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവർ അവിടെ നിന്ന് മണിക്കൂറുകൾ തുഴഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവർ കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും ഈ വിവരം ഈ ബോട്ടിൽ ഈ തഹ്വർ അലിഖാനെ കാണുകയും ഈ വിവരം ഇവരോട് വന്ന് പറയുകയും ചെയ്തത്. ഒട്ടും താമസിച്ചില്ല, ഖാനും ഈ ഫോറസ്റ്റ് ഗാർഡ് അബ്ദുൾ റസാഖും തങ്ങളുടെ തോക്കുകളൊക്കെ ആയിട്ട് ഈ വന്ന ആളുകളുടെ വഞ്ചിയിലേക്ക് ചാടി കയറി. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എവിടെ നിന്നാണ് ഇദ്ദേഹത്തെ നഷ്ടപ്പെട്ടത്? ആ തീരത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകുക. സാധാരണ ഇത്തരം സംഭവങ്ങൾക്ക് ശേഷം ഈ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പേടിച്ച് വരച്ചിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് പോകാനായിട്ട് സമ്മതിക്കില്ല. പക്ഷേ ഇവർ നല്ല ആളുകളായിരുന്നു, ഇവരുടെ വിശ്വാസം ഇപ്പോഴും ആ കൂട്ടുകാരൻ അവിടെ ജീവനോടെ കാണാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് അവർ ഇവരുടെ കൂട്ടത്തിൽ അങ്ങോട്ടേക്ക് വരാനായിട്ട് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അവർ നാലു പേരും ഈ റായിമംഗൽ ദ്വീപിലേക്ക് ഈ ഇവരുടെ വഞ്ചിയിൽ, ഈ മുക്കുവരുടെ വഞ്ചിയിൽ യാത്രയായി. നാല് പേരുണ്ട്. ഇപ്പോൾ ഇവർ സഞ്ചരിക്കുന്നത് ഇവരുടെ വലത്തുവശത്ത്. തലേ ദിവസം രാത്രിയിൽ ഈ ഖാനും കൂട്ടരും റായിമംഗൽ നരഭോജിയെ തിരക്കി നടന്ന തീരങ്ങളാണ്, ആ റായിമംഗൽ ദ്വീപിൻ്റെ തീരങ്ങളാണ് അവിടെ ഉള്ളത്. ഇവിടെ നിന്ന് 2-3 കിലോമീറ്ററുകൾ താഴെ മറ്റൊരു തീരത്താണ്, ഇതേ ദ്വീപിൻ്റെ തന്നെ മറ്റൊരു വശത്താണ് ഈ കടുവ ആക്രമണം നടത്തിയിട്ടുള്ളത്. അതിൽ നിന്ന് ഖാൻ ഒരു കാര്യം ഉറപ്പിച്ചു, തലേ ദിവസം രാത്രി ഇവിടെ പുറകെ ഉണ്ടായിരുന്ന ഈ റായിമംഗൽ നരഭോജി തന്നെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഈ ദ്വീപിൽ നിന്ന് 2 കിലോമീറ്റർ താഴെ മാറി മറ്റൊരു സ്ഥലത്ത് ആക്രമണം നടത്തിയിട്ടുള്ളത്. കാരണം അവന് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ മനുഷ്യ മാംസം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവൻ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ആ ദ്വീപിൽ ആദ്യം ഇറങ്ങിയ മനുഷ്യനെ ആക്രമിക്കുകയും വകവരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞ് 2 മണിയോടെയാണ് ഇവർ നാല് പേരും ആ വഞ്ചിയിൽ റായിമംഗൽ ദ്വീപിൻ്റെ മറ്റൊരു കോണിൽ ഈ ആക്രമണം നടന്നു എന്ന് പറയപ്പെടുന്ന തീരത്ത് എത്തിച്ചേർന്നത്. ഇവർ രണ്ടുപേരോടും മുക്കുവരോട് ആ വഞ്ചിയിൽ തന്നെ ഇരുന്നു കൊള്ളാൻ ഇദ്ദേഹം പറഞ്ഞു. അതിനുശേഷം എന്നുവെച്ചാൽ വഞ്ചിയിൽ തങ്ങളെ ഇറക്കിവിട്ട ശേഷം ഈ ഖാലിൻ്റെ നടുഭാഗത്തേക്ക് മാറി അവിടെ കിടന്നു കൊള്ളാൻ പറഞ്ഞു. അതിനുശേഷം ഖാനും അബ്ദുൾ റസാക്കും തോക്കുകളും മറ്റ് സാധനങ്ങളൊക്കെ ആയിട്ട് ഈ തീരത്തേക്ക് ഇറങ്ങി. ആ മീൻപിടുത്തക്കാരൻ അപ്രത്യക്ഷമായി എന്ന് ഈ മുക്കുവര് പറഞ്ഞ അതേ സ്ഥലത്ത് ഇവർ എത്തിച്ചേർന്നു. അവിടെ ഉണ്ടായിരുന്ന കാൽപ്പാടുകളിൽ നിന്നും ഖാന് കാര്യം മനസ്സിലായി, ഇത് റായിമംഗൽ നരഭോജി തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. അവരെ രണ്ടുപേരും ആ കാൽപ്പാടുകൾ പിന്തുടർന്ന്, ഈ റായിമംഗൽ നരഭോജിയുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് കാട്ടിനുള്ളിലേക്ക് കയറി. അവിടെ പല സ്ഥലങ്ങളിൽ രക്തം ചിതറിക്കിടപ്പുണ്ട്, വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞ് കിടപ്പുണ്ട്. അതിൻ്റെ മുകളിലെ രക്തക്കറകളുടെ മുകളിൽ ഈച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാറിപ്പറന്ന് കിടപ്പുണ്ട്. പക്ഷേ കുറച്ച് ദൂരം മുന്നോട്ട് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു സ്ഥലത്ത് വലിയൊരു കൂട്ടം ഈച്ചകൾ കിടന്ന് ചുറ്റിക്കറങ്ങുന്നുണ്ട്. മീൻപിടുത്തക്കാരൻ്റെ ജഡം അവിടെ കിടപ്പുണ്ട് എന്നതിൻ്റെ തെളിവാണ് ആ വലിയ കൂട്ടം ഈച്ചകൾ അവിടെ കിടന്ന് ചുറ്റിക്കറങ്ങുന്നത്. പക്ഷേ ആ ജഡത്തിൻ്റെ അരികിൽ കടുവ ഇല്ല എന്നുള്ള കാര്യം ആ ഈച്ചകളുടെ മൂവ്മെൻസ് നിന്നും ഈ ഖാന് മനസ്സിലായി. ഖാൻ പറയുന്നത്, അവിടെ കടുവയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കടുവ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഈച്ചകൾ ഈ ജഡത്തിലും കടുവയുടെ മുകളിലും ഒക്കെ വന്നിരിക്കും. കടുവ അരിശത്തോടെ ഇതിനെ ഈ കൈകൊണ്ട് തട്ടിമാറ്റും. ആ സമയത്ത് ഈച്ചകളുടെ കൂട്ടം ഈ കടുവ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് മുകളിലേക്ക് ഉയരും. വീണ്ടും ഈ ഈച്ചകളുടെ കൂട്ടം താഴേക്ക് വരും. കടുവ വീണ്ടും ഇതുങ്ങളെ ആട്ടി അകറ്റാൻ ശ്രമിക്കും. വീണ്ടും ഈ ഈച്ചകളുടെ കൂട്ടം മുകളിലേക്ക് പോകും. ഇങ്ങനെ ഈച്ചകളുടെ കൂട്ടം മുകളിലേക്കും താഴേക്കും പോകുന്ന ഈ മൂവ്മെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അകരെയുള്ള ശിക്കാരിക്ക് കടുവ ഇരയുടെ അടുത്ത് ഉണ്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ഈച്ചകൾ അങ്ങനെ മുകളിലേക്കും താഴേക്കും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇര കിടപ്പുണ്ട്, ജഡം കിടപ്പുണ്ട്, കടുവ ആ ഭാഗത്തില്ല എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. എന്നാൽ കടുവ ആ സ്ഥലത്ത് നിന്ന് മാറിയിട്ട് മറ്റൊരു സ്ഥലത്ത് വിശ്രമിക്കുന്നുണ്ടാവാം. പക്ഷേ ഈ ജഡത്തിന്റെ അരിയിൽ കടുവ ഇപ്പോഴില്ല. ഇപ്പോഴീ ഭക്ഷണം കഴിഞ്ഞ ശേഷം അവിടുത്തെ എവിടെയെങ്കിലും പോയിട്ട് ഇവൻ വെള്ളം കുടിച്ചിട്ടുണ്ടാവണം. അതിനുശേഷം കടുവ വിശ്രമിക്കുന്ന സമയമാണ് ഇത്, അത് പറ്റിയ സമയമാണ്. ഈ സമയത്ത് ഈ ട്രാക്ക് നോക്കി പോയി കഴിഞ്ഞാൽ കടുവയെ കണ്ടുമുട്ടാനും വെടിവെച്ച് കൊല്ലാനായിട്ടും ഇദ്ദേഹത്തിന് സാധിക്കും. അതായത് കടുവയെ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. ഓരോ നിമിഷം കഴിയും തോറും മറ്റൊരു ജീവൻ കൂടി അപകടത്തിലാണ്. അങ്ങനെ വളരെയധികം ശ്രദ്ധിച്ച് അവർ രണ്ടുപേരും അവിടെ നിന്ന് പതുക്കെ സാവധാനം ആ ഭാഗത്ത് നിന്ന് കടുവയുടെ ട്രാക്ക് നോക്കിയിട്ട് മുന്നോട്ട് നീങ്ങുന്ന സമയത്താണ് തൊട്ടരികിൽ വലിയ ദൂരത്തല്ലാത്ത ഒരു സ്ഥലത്ത് കുറ്റിക്കാടുകൾക്കിടയിലൂടെ കടുവയുടെ പിൻകാലുകൾ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നത് ഈ ഖാൻ കാണുന്നത്. പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരും നിലത്തേക്ക് അമർന്നിരുന്നു. അവിടെ നിന്ന് ആ കുറ്റിക്കാടുകൾക്കിടയിലേക്ക് അവർ നോക്കി. കടുവയുടെ കാലുകളുടെ പുറകു ഭാഗമാണ് അവർ കാണുന്നത്. അതുകൊണ്ട് വെടിവെക്കാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലത്തല്ല കടുവ നിൽക്കുന്നത്. എന്നാൽ കടുവയുടെ ആ നീക്കങ്ങൾ മൂവ്മെന്റ്സ് ശ്രദ്ധിച്ച ഖാൻ ഒരു കാര്യം മനസ്സിലായി, കടുവയ്ക്ക് ഇവരുടെ സാന്നിധ്യം മനസ്സിലായിട്ടില്ല. നമ്മെ ഒരാൾ പിന്തുടരുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ എന്താണ് ചെയ്യുക? അതൊക്കെ തന്നെയാണ് കടുവയും ചെയ്യുക. ചിലപ്പോൾ വേഗത കൂട്ടും, ഇടയ്ക്ക് നിൽക്കും, ചുറ്റിനും ശ്രദ്ധിക്കും, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഇവിടെ ഈ കടുവ അലസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു ഭാഗമാണ് ഇവർ കാണുന്നത്. പക്ഷേ കുറ്റിച്ചെടികൾക്കിടയിലാണ്, അതുകൊണ്ട് തന്നെ വെടിവെക്കാനും പറ്റില്ല. കടുവ തങ്ങളെ കണ്ടിട്ടില്ല എന്ന് ഇവർക്ക് ഉറപ്പാണ്. എന്താണേലും അടുത്ത നിമിഷം അവൻ കുറ്റിച്ചെടികൾക്കിടയിൽ അവൻ മറഞ്ഞു. ഇവർക്ക് മനസ്സിലായിട്ടില്ല ആ കടുവ എങ്ങോട്ടാണ് പോയത് എന്ന്. എന്നാൽ സുന്ദർബനിലെ ചതുപ്പിലെ ചെളിയിൽ വ്യക്തമായിട്ടും തൻ്റെ കാൽപ്പാടുകൾ പതിപ്പിച്ച ശേഷമാണ് ആ കടുവ അവിടെ നിന്ന് പോയിട്ടുള്ളത്. എന്നാൽ ഇപ്പോഴും ഇവർ കടുവയുടെ ആ പുറകു ഭാഗം കണ്ട ആ കുറ്റിച്ചെടിയുടെ അവിടെ നിന്ന് കടുവയുടെ ട്രാക്ക് പിന്തുടർന്ന് മുന്നോട്ട് പോയ ഈ അബ്ദുൾ റസാക്കും ഖാനും ശരിക്കും പറഞ്ഞാലും ഞെട്ടിപ്പോയി. ഈ ദ്വീപിന് ഉള്ളിൽ പല സ്ഥലങ്ങളിലേക്ക് നീളുന്ന രീതിയിലാണ് ഈ കടുവ നടക്കുന്നത്, അല്ലെങ്കിൽ ഈ കാൽപ്പാടുകൾ പോകുന്നത്. കുറച്ച് ദൂരം വലത്തേക്ക് പോകുന്നു, കുറച്ച് ദൂരം ഇടത്തേക്ക് പോകുന്നു. അങ്ങനെ എങ്ങോട്ടേക്കൊക്കെയാണോ ഈ കടുവ പോകുന്നത് എന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. കടുവ കുറേ മുമ്പിലാണ് അലസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നടക്കുന്നത്. ഇവർ പുറകെ വരുന്നത് കടുവയ്ക്ക് അറിയില്ല. പക്ഷേ ഇവർ നോക്കിക്കഴിയുമ്പോഴേക്കും കടുവ ഒരു പ്രത്യേക ദിശയൊന്നും നോക്കിയല്ല നടക്കുന്നത് എന്ന് ഇവർക്ക് മനസ്സിലായി. കാട്ടിനുള്ളിലൂടെ ചിലപ്പോൾ ചില ചതുപ്പുകൾ ഇറങ്ങി കയറി പല സ്ഥലങ്ങളിലൂടെ ചില മണൽക്കുന്നുകൾ കയറി ഇറങ്ങി, അങ്ങനെയാണ് ഈ കടുവയുടെ ട്രാക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ശ്രദ്ധയോടെ ഈ കടുവയുടെ ട്രാക്കിനെ പിന്തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീളുന്ന ഈ കടുവയുടെ ട്രാക്കുകൾ പിന്തുടർന്ന് ഇവർ പോയി കഴിഞ്ഞാൽ തിരിച്ച് ഈ വഞ്ചി കിടക്കുന്ന സ്ഥലത്തേക്ക് വരാനായിട്ട് പ്രയാസപ്പെടും എന്ന് ഈ ഖാൻ മനസ്സിലോർത്തു. തഹ്വർ അലി ഖാൻ മുന്നിലും കുറച്ച് ദൂരം വിട്ടു മാറിയിട്ട് അബ്ദുൾ റസാക്ക് പുറകിലുമായിട്ടാണ് ഇപ്പോൾ ഈ കടുവയുടെ ട്രാക്ക് പിന്തുടർന്ന് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂർ ഈ ട്രാക്ക് പിന്തുടർന്ന് ഈ കാട്ടിലൂടെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലഞ്ഞു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഖാൻ ഒന്ന് നിന്നു. ചുറ്റിനും കാണുന്ന കാടുകൾക്ക് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. അദ്ദേഹം ഒന്ന് നിന്ന് ചുറ്റിനുമൊക്കെ നോക്കി. അതിനുശേഷം താഴേക്ക് ഒന്ന് നോക്കി. അപ്പോഴാണ് ഇദ്ദേഹം ശരിക്കും ഞെട്ടിപ്പോയത്. റായിമംഗൾ നരഭോജിയുടെ കാൽപ്പാടുകൾ വ്യക്തമായിട്ടും ഈ ചെളിയിൽ പതിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനടുത്ത് വേറെ രണ്ട് കാൽപ്പാടുകൾ കൂടി കാണാനുണ്ട്. ഒന്ന് ബൂട്ടിട്ട ഒരു മനുഷ്യനാണ്, രണ്ടാമത്തത് ബൂട്ടോ ചെരുപ്പോ ഒന്നും ഇല്ലാത്ത ഒരാളുടെ കാൽപ്പാടുകളാണ്. തഹവർ അലിഖാന്റെ ചങ്കിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. തന്റെയും തന്റെ പുറകെ നടന്നു വരുന്ന റസാഖിന്റെയും കാൽപ്പാടുകളാണ് മുന്നില് ഈ കടുവയുടെ കാൽപ്പാടുകൾക്കൊപ്പം കാണുന്നത്. അതായത് തങ്ങൾ ഈ വഴി കുറച്ച് മുന്നേ വന്നതാണ്. കടുവ താൻ കരുതിയതുപോലെ ഈ കാണുന്ന വഴി കൂടെ നടക്കുകയല്ല ചെയ്യുന്നത്. അതിന് പകരം ഒരു വൃത്താകൃതിയിലാണ് കടുവ നടക്കുന്നത്. അവനൊരു വൃത്തത്തിലൂടെ തങ്ങളെ വട്ടം ചുറ്റിക്കുകയാണ് ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ വനം കണ്ടപ്പോഴേക്കും തനിക്ക് മുൻ പരിചയമുള്ള ഒരു സ്ഥലമായിട്ട് ഇദ്ദേഹത്തിന് തോന്നിയത്. ഇപ്പോൾ മുന്നിൽ കാണുന്ന കാൽപ്പാടുകൾ ഏതാണ്ട് അരമണിക്കൂർ മുൻപ് തങ്ങൾ ഇതേ വഴി വന്നപ്പോൾ ഉണ്ടാക്കിയ പാടുകളാണ്. അങ്ങനെയാണെങ്കിൽ ആ കടുവ തങ്ങളെ വട്ടം ചുറ്റിക്കുകയാണെങ്കിൽ ഇപ്പോഴെവിടെയാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്? തങ്ങളുടെ പുറകിൽ. ദൈവമേ റസാഖ്! അത് ഓർത്തു കഴിഞ്ഞപ്പോഴേക്കും ഖാൻ ഞെട്ടിപ്പോയി. കടുവ തങ്ങളെ വട്ടം ചുറ്റിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ കടുവ ഇപ്പോഴുള്ളത് തങ്ങളുടെ മുന്നിലല്ല, പുറകില്, തന്റെ പുറകെ വരുന്ന റസാഖിന്റെ പുറകിൽ കാണാനാണ് സാധ്യത. പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നിന്ന ഖാൻ ഒരു ചൂളം വിളിച്ചു. ആ ചൂളം വിളി കേട്ടതോടെ അപായ സിഗ്നലാണ് എന്ന് റസാഖിന് മനസ്സിലായി. അബ്ദുൾ റസാഖ് ഉടൻ തന്നെ നിലത്തേക്ക് അമർന്നിരുന്നു. ഇവർ രണ്ടുപേരും നല്ല പരിചയസമരരായിട്ടുള്ള ശിക്കാരികളാണ്. അതുകൊണ്ടാണ് റസാഖ് ഈ രീതിയിൽ പെട്ടെന്ന് പ്രതികരിച്ചത്. റസാഖിന്റെ കാര്യം മനസ്സിലായി, പുറകിൽ കടുവയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഖാന് വെടിവെക്കാൻ പാകത്തിൽ ഇദ്ദേഹം താന്നു കൊടുക്കണം, അല്ലെങ്കിൽ കടുവയ്ക്കിട്ട് വെടിയേക്കില്ല, ഇദ്ദേഹത്തിനായിരിക്കും വെടിയേക്കുക. അതുകൊണ്ടാണ് ഈ റസാഖ് പെട്ടെന്ന് തന്നെ നിലത്തേക്ക് അമർന്ന് ഇരുന്നത്. ഖാൻ തന്നെ തോക്കെടുത്ത് പുറകോട്ടേക്ക് ഉന്നം വെച്ച് നിന്ന അതേ സമയത്ത് തന്നെ ഈ റസാഖിന്റെ തൊട്ടു പുറകിലുള്ള ഒരു കുറ്റിച്ചെടികൾക്കിടയിൽ നിന്ന് ഈ കടുവയുടെ വാല് ഒന്ന് മിന്നി മറയുന്നത് ഇദ്ദേഹം കണ്ടു. അതായത് കടുവ ആക്രമിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ്. പക്ഷെ കടുവ ഇതുവരെയും ആക്രമിച്ചില്ല. തഹർ അലിഖാന്റെ ഈ ചൂളം വിളി, ഈ അബ്ദുൾ റസാഖിന്റെ പ്രതികരണം, ഇത് രണ്ടും കൂടെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഇത് രണ്ടും കണ്ടതോടെ കടുവ ആശയക്കുഴപ്പത്തിലായി എന്ന് വ്യക്തമാണ്. കടുവ ശരിക്കും ഡബിൾ ട്രാക്കാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു നിമിഷം വൃത്താകൃതിയിലുള്ള ഒരു പാതയിലൂടെ തിരിച്ചാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു നിമിഷം താമസിച്ചിരുന്നെങ്കിൽ ഈ അബ്ദുൾ റസാഖിന്റെ കഥ കഴിയുമായിരുന്നു. തീർത്തും ആശയക്കുഴപ്പത്തിലായ ആ കടുവ റസാഖിന്റെ പുറകിലുള്ള കുറ്റിച്ചെടികൾക്കകത്തിരുന്നുകൊണ്ട് ശരിക്കും ഇവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. എന്നാൽ ഭാഗ്യം തങ്ങളുടെ കൂടെ തന്നെയാണ് എന്ന് ഖാന് മനസ്സിലായി. ഈ റസാഖിന്റെ പുറകിലുള്ള ഈ കുറ്റിച്ചെടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതൊരു വലിയ പൊന്തക്കാടാണ്. അതിന് ചുറ്റും വേറെ മരങ്ങളോ ചെടികളോ പുല്ലുകളോ ഒന്നുമില്ല. അവിടെ നിന്ന് ഈ കടുവയ്ക്ക് എങ്ങോട്ട് മാറണമെന്നുണ്ടെങ്കിലും ഖാന്റെ കണ്ണിൽപ്പെടാതെ മാറാൻ സാധ്യമല്ല. കടുവ ശരിക്കും കുടുങ്ങി. പക്ഷേ തനിക്ക് രക്ഷയില്ല എന്ന് മനസ്സിലാക്കുന്ന ആ നിമിഷം കടുവ ആക്രമിക്കും. ഖാൻ റസാഖിനോട് ആ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ പുറകോട്ട് വട്ടം തിരിഞ്ഞ് തോക്കുമായിട്ട് ആ പൊന്തക്കാട്ടിലേക്ക് ലക്ഷ്യം വെച്ച് ഇരിക്കുവാനായിട്ട് ആംഗ്യം കൊണ്ട് കാണിച്ചു. റസാഖ് അതുപോലെ തന്നെ സാവധാനം പുറകോട്ട് തിരിഞ്ഞിട്ട് തോക്കുമായിട്ട് ഈ പൊന്തക്കാട്ടിലേക്ക് ലക്ഷ്യം വെച്ച് ഇരിക്കുകയും ചെയ്തു. ഇവർ രണ്ടുപേരും ഏതാണ്ട് 10 മിനിറ്റോളം അതേ പൊസിഷനിൽ അതേ രീതിയിൽ അവിടെ നിന്നെങ്കിലും കടുവ ആക്രമിക്കാനോ പുറത്തേക്ക് വരാനോ കടുവയുടെ ഏതെങ്കിലും ഒരു ശരീരഭാഗം ദൃശ്യമാകുന്ന വിധത്തിൽ ഒന്ന് അനങ്ങുവാനോ കടുവ കൂട്ടാക്കിയില്ല. എന്നാൽ ഇതിങ്ങനെ എത്ര നേരം തുടരേണ്ടി വരും എന്ന് ഖാൻ നിശ്ചയമില്ല. ഖാൻ ഒരു കാര്യം മനസ്സിലായി, തങ്ങൾ എന്തെങ്കിലും, അതായത് തങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ മാത്രമേ കടുവ പുറത്തേക്ക് വരികയുള്ളൂ, ആക്രമിക്കുകയുള്ളൂ. അദ്ദേഹം സാവധാനം ഓരോ സ്റ്റെപ്പ് വെച്ചിട്ട് ഈ ഒരു പൊന്തക്കാട് ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നുപോയി. പക്ഷേ ഈ പൊന്തക്കാടും ഇദ്ദേഹവും തമ്മിലുള്ള, ഖാനും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു കുറഞ്ഞു വരുന്ന സമയത്ത് കടുവ അസ്വസ്ഥനായി. അവന്റെ ആ ഒരു സേഫ് ഡിസ്റ്റൻസ് കഴിഞ്ഞു എന്ന് കടുവയ്ക്കും ഖാനും മനസ്സിലായി. കാരണം കടുവ ഗർജിച്ച് ഒച്ച ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. സേഫ് ഡിസ്റ്റൻസ് കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. ഉടൻ തന്നെ കടുവയുടെ വാല് പുറത്തേക്ക് പ്രത്യക്ഷപ്പെട്ടു. ഒരു മിന്നൽ പോലെ കടുവ ആക്രമിക്കുകയാണ് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. അടുത്ത നിമിഷം ആ പൊന്തക്കാട് വകഞ്ഞു മാറ്റിക്കൊണ്ട് ഒരു മിന്നൽ വരുന്നത് പോലെ കടുവ അബ്ദുൾ റസാഖിന്റെ മുകളിലേക്ക് കുതിച്ചു ചാടി. കടുവയുടെ ആ ശരീരം മുഴുവൻ പൊന്തക്കാട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ നിമിഷം തഹവർ അലിഖാന്റെ കയ്യിൽ നിന്ന്, ആ തോക്കിൽ നിന്ന് വെടിപൊട്ടി. ഭീകരമായ ഒരു അലർച്ചയോടെ ആ കടുവ അബ്ദുൾ റസാഖിന്റെ ഇടതുവശത്തേക്ക് ആ ഒരു ലക്ഷ്യം തെറ്റിയിട്ട് നിലത്തേക്ക് വന്നങ്ങ് വീണു. എന്നാൽ അടുത്ത നിമിഷം ഖാൻ രണ്ടാമത് ഉന്നം പിടിക്കുന്നതിന് മുമ്പ് തന്നെ മുറിവേറ്റ ആ കടുവ അവിടെ നിന്ന് ഒരു സെക്കൻഡ് കൊണ്ട് ഈ കാട്ടിനുള്ളിലേക്ക് ചാടിയോടി മറഞ്ഞു കളഞ്ഞു. അടിക്കാടുകൾ ഇളക്കി മറിച്ചിട്ട് ഉച്ചത്തിൽ ഗർജിച്ചുകൊണ്ട് അവൻ അകന്നകന്ന് പോകുന്നത് ഇവർ കണ്ടു. ഖാൻ ഉടൻ തന്നെ അടുത്തുണ്ടായിരുന്ന ഒരു മരത്തിലേക്ക് വലിഞ്ഞു കയറി. ആ മരത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കടുവ ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്ന് ഇദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലാവും. പറ്റിയെങ്കിൽ അദ്ദേഹത്തിന് അവിടെ നിന്ന് വെടിവെക്കാനും സാധിക്കും. ഈ സമയം കൊണ്ട് അബ്ദുൾ റസാഖ് മറ്റൊരു മരത്തിന്റെ മുകളിലേക്ക് കയറി. ഇവർ രണ്ടുപേരും നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അടിക്കാടുകൾ ഇളക്കിക്കൊണ്ട് ഈ കടുവ അകലേക്ക് അല്ലെങ്കിൽ ദൂരേക്ക് പോകുന്നത് ഇവർ കണ്ടു. ആ ഭാഗത്ത് മരത്തിന് മുകളിൽ ഉണ്ടായിരുന്ന ഒറ്റയ്ക്കുണ്ടായിരുന്ന ഒരു കുരങ്ങ് ഈ കടുവയുടെ മൂവ്മെന്റ് കണ്ടിട്ട് പ്രത്യേക രീതിയിൽ ശബ്ദമുണ്ടാക്കി. തൊട്ടടുത്തുള്ള ഒരു അരുവി ലക്ഷ്യമാക്കിയാണ് കടുവ നീങ്ങുന്നത് എന്ന് ഖാന് മനസ്സിലായി. ഒരു പക്ഷേ അത് നീന്തി കടന്നിട്ട് അപ്പുറത്തെ ദ്വീപിലേക്ക് പോകാനായിട്ടാവും അവൻ ശ്രമിക്കുക. ഖാനും റസാഖും പെട്ടെന്ന് തന്നെ ആ മരങ്ങളുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് ഈ കടുവയെ പിന്തുടർന്നു. ഇവർ പോകുന്ന വഴിയെല്ലാം നല്ല രീതിയിൽ രക്തം ഈ വഴിയിൽ ചിതറക്കിടപ്പുണ്ട്. കടുവയ്ക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട് എന്ന് ഇവർക്ക് മനസ്സിലായി. 24 മണിക്കൂർ കഴിയാതെ മുറിവേറ്റ കടുവയെ പിന്തുടരാൻ പാടില്ല എന്നാണ് പൊതുവെ ശിക്കാരികൾ പറയുന്നത്. എന്നാൽ ഈ രീതിയിൽ രക്തം പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ 12 മണിക്കൂർ പോലും ഈ റായിമംഗൽ നരഭോജി ജീവിച്ചിരിക്കില്ല എന്ന് ഖാൻ ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്തുടരുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ അബ്ദുൾ റസാഖിന് ഭയമുണ്ടായിരുന്നു. കാരണം മുറിവേറ്റ കടുവയെ പിന്തുടരുക എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞതുപോലെ ആത്മഹത്യക്ക് തുല്യമാണ്. അത് എന്തും ചെയ്യാം, എവിടെ നിന്ന് വേണമെങ്കിലും ആക്രമിക്കാം. എന്തായാലും കടുവയ്ക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അതിനെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തന്നെ ഇവർ തീരുമാനമെടുത്തു. പിറ്റേ ദിവസം രാവിലെ തന്നെ വന്നിട്ട് ഈ കടുവയുടെ രക്തത്തുള്ളികൾ പാടുകൾ ഒക്കെ നോക്കിയിട്ട് ഫോളോ ചെയ്യാം എന്ന് അവർ തീരുമാനമെടുത്തു. നാളെ വീണ്ടും ഇതേ സ്ഥലം തിരിച്ചറിയുവാൻ പാകത്തിൽ കമ്പുകളൊക്കെ വെട്ടിയിട്ട് ഒരു പ്രത്യേക അടയാളമൊക്കെ വെച്ചിട്ടാണ് ഇവർ അവിടെ നിന്ന് ഈ തോണി കിടക്കുന്ന സ്ഥലത്തേക്ക് മടങ്ങിയത്. അതിനുശേഷം അവർ ആ മീൻപിടുത്തക്കാരൻ്റെ ജഡം കിടന്ന സ്ഥലത്ത് നിന്ന് ആ ജഡമെല്ലാം അവർ ചിതറിക്കിടക്കുന്ന ആ മാംസഭാഗങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി ആ മീൻപിടുത്തക്കാരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി. ഇതിനുശേഷം ആ തീരത്ത് തന്നെ വലിയൊരു കുഴിയെടുത്ത ശേഷം പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയ ശേഷം ആ മീൻപിടുത്തക്കാരൻ്റെ ശരീരം അവിടെ തന്നെ അവർ മറവ് ചെയ്തു. എന്നാൽ പിറ്റേ ദിവസം രാവിലെ ഇതേ സ്ഥലത്ത് എത്തിച്ചേരാൻ ശ്രമിച്ച ഖാനും അബ്ദുൾ റസാഖിനും വഴിതെറ്റി. മുമ്പ് പറഞ്ഞല്ലോ, 100 കണക്കിന് കൈവഴികൾ, ഒരേപോലെ ഇരിക്കുന്ന ദ്വീപുകൾ, ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന മീൻപിടുത്തക്കാർക്ക് പോലും വഴിതെറ്റാറുണ്ട്. അന്നത്തെ ദിവസം പകലും മുഴുവൻ അലഞ്ഞു തിരിഞ്ഞു നടന്നിട്ടും ഇവർക്ക് ഈ റായിമംഗൽ ദ്വീപിന്റെ ഏത് ഭാഗത്ത് വെച്ചാണ് ഇവരകത്തേക്ക് കയറിയതെന്നും അല്ലെങ്കിൽ എവിടെയാണ് ഇവർ ഈ ഇന്നലത്തെ മാർക്ക് കൊണ്ട് വെച്ചിരുന്നതെന്നും ഇവർക്ക് മനസ്സിലായില്ല. അവസാനം ഒരു ദിവസം കഴിഞ്ഞ് ഇവർ വീണ്ടും ബോട്ടിൽ കുറച്ചുകൂടി തെക്കോട്ടേക്ക് വന്ന ശേഷം ഈ റായിമംഗൽ ദ്വീപിനെ ഒന്ന് വലം വെച്ചു വീണ്ടും വടക്കോട്ടേക്ക് പോകുന്ന സമയത്താണ് ഇവർക്ക് ശരിക്കും ഇവർ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഇറങ്ങിയ അതേ സ്ഥലത്ത് എത്തിച്ചേരാനായിട്ട് സാധിച്ചത്. തീരത്ത് ഇറങ്ങിയ ശേഷം ഇവർ ഒരു വിധത്തിൽ കാട്ടിനുള്ളിൽ കടന്ന ശേഷം ഇവർ ഒരു ദിവസം മുമ്പ് മാർക്ക് ചെയ്തു വെച്ച ആ സ്ഥലം കണ്ടെത്തുകയും അവിടെ നിന്ന് രക്തത്തുള്ളികളും കാൽപ്പാടുകളും ഒക്കെ വെച്ചിട്ട് കടുവയെ ഫോളോ ചെയ്യുകയും ചെയ്തു. മാരകമായി മുറിവേറ്റ ഒരു കടുവയെ, നരഭോജിയെ പിന്തുടരുക എന്ന് പറയുന്നത് അപകടം പിടിച്ച പണിയാണ്. പക്ഷേ ഈ കടുവയ്ക്ക് വെടിയേറ്റിട്ട് ഇപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ 1-2 ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ ഇത് മരണപ്പെട്ടിട്ടുണ്ടാവണം, അല്ലെങ്കിൽ രക്തം വാർന്ന് നല്ല അവശതയിൽ എവിടെയെങ്കിലും കിടപ്പുണ്ടാവും. അതുകൊണ്ടാണ് ഇവർ ധൈര്യത്തോടെ ഈ നരഭോജിയെ പിന്തുടർന്ന് ഇതേ വഴി കൂടെ മുന്നോട്ട് പോകുന്നത്. ഇതേപോലെ മുറിവേറ്റ കടുവയെ പിന്തുടർന്ന് പോയിട്ടുള്ള പല ശിക്കാരികളും കടുവയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് 2 ദിവസം ആയിട്ടുണ്ട്. അത് മാത്രമല്ല, ആഴത്തിലേറ്റ മുറിവാണ്. അതുകൊണ്ട് തന്നെ ഖാന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എന്താണേലും അവസാനം മണിക്കൂറുകൾക്ക് ശേഷം ഇവരെന്താണോ പ്രതീക്ഷിച്ചത് അതുപോലെ തന്നെ റായിമംഗൽ നരഭോജിയുടെ ചലനമറ്റ ജീവനറ്റ ശരീരമാണ് ഇവർക്ക് കാണാൻ സാധിച്ചത്. 2 ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് ഖാൻ വെടിവെച്ച അതേ ദിവസം തന്നെയാണ് ആ നരഭോജി കൊല്ലപ്പെട്ടിട്ടുള്ളത്. അവന്റെ മരണവേദന കണ്ടിട്ടാവണം ആ കുരങ്ങ് അന്ന് കടന്ന് വല്ലാത്ത രീതിയിൽ ശബ്ദിച്ചത്. ചെറിയൊരു അരുവിയുടെ തീരത്താണ് കടുവയുടെ ജഡം കിടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ 8 തവണയെങ്കിലും ഉപ്പ് രസമുള്ള കടൽ ജലം ഇതുവഴി കയറി ഇറങ്ങി പോയിട്ടുണ്ട്. അങ്ങനെ 48 മണിക്കൂർ പല തവണയായിട്ട് ഈ വെള്ളത്തിൽ മുങ്ങിയും മുങ്ങിയും കിടന്നതുകൊണ്ടാവണം ഈ കടുവയുടെ ജഡം ഏതാണ്ട് അഴുകിയ നിലയിലായിരുന്നു ഇവർ കണ്ടെത്തിയത്. സാധാരണ ഇത്തരം നരഭോജികളെ കൊന്ന ശേഷം അതിൻ്റെ ഈ തുകല് ഉരിഞ്ഞെടുത്ത ശേഷം അത് സൂക്ഷിച്ചു വെക്കുന്ന പതിവ് വനം വകുപ്പിന് ഉള്ളതാണ്. പക്ഷേ ഈ കേസിൽ, ഈ റായിമംഗൽ നരഭോജിയുടെ കേസിൽ അത് സാധ്യമല്ല. ഈ ഉപ്പുവെള്ളം കയറി ഇറങ്ങി പോയതുകൊണ്ട് തന്നെ ഈ ജഡം വികൃതമായ നിലയിലാണ് ഇവർക്ക് കാണാനായിട്ട് സാധിച്ചത്. അങ്ങനെ സുന്ദർബനിലെ നരഭോജികളെ തിരഞ്ഞു പിടിച്ച് വേട്ടയാടി കൊല്ലുന്ന തഹ്വാൽ അലിഖാന്റെ മറ്റൊരു കഥ കൂടി അവസാനിക്കുകയാണ്. ഇനി കുറച്ച് വീഡിയോകൾക്ക് ശേഷം അടുത്ത വേട്ടകഥ മറ്റൊരു വേട്ടക്കാരൻ്റെ കൂടെ മറ്റൊരു ഭൂഖണ്ഡത്തിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.